അങ്ങനെയല്ല, ജീവനുള്ളത് എന്റെ കുഞ്ഞ് മരിച്ചതുപോലെ നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. അവളോ മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ രാജാവിന്റെ മുൻപാകെ തമ്മിൽ വാദിച്ചു. അപ്പോൾ രാജാവ് കൽപ്പിച്ചത് ജീവനുള്ളത് എന്റെ കുഞ്ഞ്, മരിച്ചത് നിന്റെ കുഞ്ഞ് എന്ന് ഇവൾ പറയുന്നു. അങ്ങനെയല്ല, മരിച്ചത് നിന്റെ കുഞ്ഞ്, ജീവനുള്ളത് എന്റെ കുഞ്ഞ് എന്ന് മറ്റവൾ പറയുന്നു. ഒരു വാൾ കൊണ്ടുവരുവിനെന്ന് രാജാവ് കൽപ്പിച്ചു. അവർ ഒരു വാൾ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ രണ്ടായി പിളർന്നു, പാതി ഒരുത്തിക്കും പാതി മറ്റവൾക്കും കൊടുക്കുവിനെന്ന് കൽപ്പിച്ചു. ഉടനെ ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ തന്റെ കുഞ്ഞിനെ കുറിച്ച് ഉള്ള കത്തുക കൊണ്ട് രാജാവിനോട്, അയ്യോ എന്റെ തമ്പുരാനെ, ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുതേ, അതിനെ അവൾക്ക് കൊടുത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. മറ്റേവളോ, എനിക്കും വേണ്ട നിനക്കും വേണ്ട, അതിനെ പിളർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രാജാവ് ജീവനുള്ള കുഞ്ഞിനെ കൊല്ലരുത്, അവൾക്ക് കൊടുപ്പീൻ, അവൾ തന്നെ അതിന്റെ തള്ള എന്ന് പറഞ്ഞു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. അങ്ങനെ ശലോമൻ രാജാവ് എല്ലാ ഇസ്രായേലിലും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്ന, സാദോക്കിന്റെ മകൻ അസ്സരിയാവ് പുരോഹിതൻ, അസ്സരിയാവ് പുരോഹിതൻ, ശീശയുടെ പുത്രന്മാരായ ഏലീഹോരേഫും അഹിയാവും രായസക്കാർ, അഹീലൂദിന്റെ മകൻ യഹോശാഫാത്ത് മന്ത്രി, യഹോദയുടെ മകൻ ബെനയാവ് സേനാധിപതി, സാദോക്കും അബ്യാദാരും പുരോഹിതന്മാർ, നാഥാന്റെ മകനായ എസ്സരിയാവ് കാര്യക്കാരന്മാരുടെ മേധാവി, നാഥാന്റെ മകനായ സാബൂദ് പുരോഹിതനും രാജാവിന്റെ സ്നേഹിതനുമായിരുന്നു, അഹീശാർ രാജഗ്രഹ വിചാരകൻ, അബ്ദയുടെ മകൻ അദോനീരാം ഊഴിയവേലക്കാരുടെ മേധാവി, രാജാവിനും രാജഗ്രഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശലോമോൻ ഇസ്രായേലിലൊക്കെയും 12 കാര്യക്കാരന്മാരുണ്ടായിരുന്നു. അവരിൽ ഓരോരുത്തർ ആണ്ടിൽ ഓരോ മാസത്തേക്ക് ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കും. അവരുടെ പേരാവിത് എഫ്രൈം മലനാട്ടിൽ ബെൻഭൂർ, മാക്കേസ്, ഷാൽബീം, ബെത്ത്ശെമെദ്, ഏലോൻ, ബെത്ത്ഹാനാൻ എന്നീ സ്ഥലങ്ങളിൽ ബെൻ ദേക്കർ, അരുബോത്തിൽ ബെൻ ഹേസർ, സേഖോവും ഹേ പ്രദേശം മുഴുവനും അവന്റെ ഇടവകയായിരുന്നു. മാഫെത്ത്ദോറിൽ ബെൻ അബിനാദാബ് അവന് ശലോമോന്റെ മകളായ താഫത്ത് ഭാര്യയായിരുന്നു. അഹിലൂഹിന്റെ മകനായ ബാനയുടെ ഇടവക താനാക്കും മെഗീദോവും സാരധാനരിയെ ഇസ്രായേലിന് താഴെ ബെത്ഷെയൻ മുതൽ ആബേൽ മേഹോല വരെയും യോമേയാമിന്റെ അപ്പുറം വരെയുള്ള ബെത്ഷെയൻ മുഴുവനുമായിരുന്നു. ഗിലയാദിലെ രാമോത്തിൽ ബെൻ ഗേബർ അവന്റെ ഇടവക മനശ്ശെയുടെ മകനായ യായീരിന് ഗിലയാദിലുള്ള പട്ടണങ്ങളും മതിലുകളും ചെമ്പോടാമ്പലുകളും ഉള്ള 60 വലിയ പട്ടണങ്ങൾ ഉൾപ്പെട്ട ബാഷാനിലെ ആർഗോ ദേശവുമായിരുന്നു. മഹനയിൽ ഇബ്ദോവിന്റെ മകൻ അഹീനാദാബ്, നഫ്താലിയിൽ അഹിമാസ്, അവൻ ശലോമോന്റെ മകളായ ബാശമത്തിനെ ഭാര്യയായി പരിഗ്രഹിച്ചു. ആശേരിലും ബയാലോത്തിലും ഊഷായുടെ മകൻ ബാന, ഇസാഖാറിൽ പാരൂഹിന്റെ മകനായ യഹോശാഫാത്ത്, ബെന്യാമിനിൽ ലേലയുടെ മകനായ ചിമയെ, അമോരിയ രാജാവായ സീഹോന്റെയും ബാഷാൻ രാജാവായ ഓഗിന്റെയും രാജ്യമായിരുന്ന ഗിലയാദ് ദേശത്ത് ഊരിന്റെ മകൻ ഗേബർ, ആ ദേശത്ത് ഒരു കാര്യക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യഹൂദായും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോന്നു. നദി മുതൽ ഫലസ്തീൻ ദേശം വരെ മിസ്രൈമിന്റെ അതിർവരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവൻ കപ്പം കൊണ്ടുവന്ന് ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു. ശലോമോന്റെ നിത്യ ചെലവ് നിമിത്തം ദിവസം 1 പറ ദേശീയം നേരിയ മാവും 60 പറ സാധാരണ മാവും മാൻ, ഇളമാൻ, മ്ലാൻ, മ്ലാവ്, പുഷ്ടി വരുത്തിയ പക്ഷികൾ എന്നിവ കൂടാതെ തടുപ്പിച്ച 10 കാളയും മേൽപ്പുറത്തെ 20
മേച്ചൽപ്പുറത്തെ 20 കാളയും 100 ആടുമായിരുന്നു. മദിക്കിക്കരെ സിഫ്സർ മുതൽ ഗസ്സ വരെയുള്ള സകല ദേശത്തെയും നദിക്കിക്കരെയുള്ള സകല രാജാക്കന്മാരെയും അവൻ വാണു. ചുറ്റുമുള്ള ദിക്കിലൊക്കെയും അവന് സമാധാനം ഉണ്ടായിരുന്നു. ശലോമോന്റെ കാലത്തൊക്കെയും യഹൂദായും ഇസ്രായേലും ദാൻ മുതൽ ബെർഷേബ വരെയും ഓരോരുത്തരും താൻ താന്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിന്റെ കീഴിലും നിർഭയം വസിച്ചു. ശലോമോന് തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരലായവും 12,000 കുതിര സേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തരും ഓരോ മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തി ഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ടുന്ന ഭോജന പദാർത്ഥങ്ങൾ കുറവുകൂടാതെ എത്തിച്ചു കൊടുക്കും. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താൻ താന്റെ മുറപ്രകാരം അവൻ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോനെ ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയവിശാലതയും കൊടുത്തു. സകല പൂർവ ദിഗ്വാസികളുടെയും ജ്ഞാനത്തെക്കാളും മിസ്രൈമരുടെ സകല ജ്ഞാനത്തെക്കാളും ശലോമോന്റെ ജ്ഞാനം ശ്രേഷ്ഠമായിരുന്നു. സകല മനുഷ്യരെക്കാളും യസോഹ്യനായ ഏഥാൻ, മാഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, ഹൽക്കോൺ, ദർദ എന്നിവരെക്കാളും ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3,000 സദൃശവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1,005 ലെബാനോനിലെ ദേവദാരു മുഴുവൻ ചുവരന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെയൊക്കെ കുറിച്ചും മൃഗം, പക്ഷിയുടെ ജാതി, മത്സ്യം എന്നിവയെ കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെയും അടുക്കൽ ചെന്നു. നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാൻ വന്നു. ശലോമോനെ അവന്റെ അപ്പന് പകരം രാജാവായിട്ട് അഭിഷേകം ചെയ്തു എന്ന് സോർ രാജാവായ ഹീരാം കേട്ടിട്ട് ഭൃത്യന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. ഹീരാം എല്ലായ്പ്പോഴും ദാവീദിന്റെ സ്നേഹിതനായിരുന്നു. ശലോമോൻ ഹീരാമിന്റെ അടുക്കൽ ആളയച്ച് പറയിച്ചത് എന്തെന്നാൽ, എന്റെ അപ്പനായ ദാവീദിന്റെ ശത്രുക്കളെ യഹോവ അവന്റെ കാൽക്കീഴാക്കും വരെ ചുറ്റുമുള്ള യുദ്ധം ഏതുവായി തന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിവാൻ അവന് കഴിഞ്ഞില്ല എന്ന് നീ അറിയുന്നുവല്ലോ. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ല. എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ആകയാൽ ഇതാ, ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരാലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഒരാലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബാനോനിൽ നിന്ന് എനിക്കായി ദേവദാരു മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണമെന്ന് എന്റെ വേലക്കാർ നിന്റെ വേലക്കാരോടുകൂടെ ഉണ്ടായിരിക്കും. നിന്റെ വേലക്കാർക്ക് നീ പറയുന്ന കൂലി ഞാൻ എത്തിച്ചു തരാം. സിദോന്യരെ പോലെ മരം മുറിപ്പാൻ പരിചയമുള്ളവർ ഞങ്ങളുടെ ഇടയിൽ ആരുമില്ല എന്ന് നീ അറിയുന്നുവല്ലോ. ഹീരാൻ ശലോമോന്റെ വാക്ക് കേട്ടപ്പോൾ ഏറ്റവും സന്തോഷിച്ചു. ഈ മഹാജനത്തെ വാഴുവാൻ ദാവീദിന് ജ്ഞാനമുള്ള ഒരു മകനെ കൊടുത്ത് യഹോവ ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹീരാം ശലോമോന്റെ അടുക്കൽ ആളയച്ചു പറയിച്ചത് എന്തെന്നാൽ, നീ പറഞ്ഞയച്ച വസ്തുത ഞാൻ കേട്ടു. ദേവദാരുവിന്റെയും സരളമരത്തിന്റെയും കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെ ഞാൻ ചെയ്യാം. എന്റെ വേലക്കാർ ലെബാനോനിൽ നിന്ന് കടലിലേക്ക് അവയെ ഇറക്കിയ ശേഷം ഞാൻ ചങ്ങാടം കെട്ടിച്ച് നീ പറയുന്ന സ്ഥലത്തേക്ക് കടൽ വഴിയായി എത്തിച്ച് കെട്ടഴിപ്പിച്ചു തരാം. നീ ഏറ്റുവാങ്ങണം. എന്നാൽ എന്റെ ഗ്രഹത്തിന് ആഹാരം എത്തിച്ചു തരുന്ന കാര്യത്തിൽ നീ എന്റെ ഇഷ്ടവും നിവർത്തിക്കണം. അങ്ങനെ ഹീരാൻ ശലോമോന് ദേവദാരുവും സരളമരവും അവന്റെ ഇഷ്ടം പോലെ ഒക്കെയും കൊടുത്തു പോന്നു. ശലോമോൻ ഹീരാമിന്റെ ഗ്രഹത്തിലേക്ക് ആഹാരം വകയ്ക്ക് 20,000 പറ ഗോതമ്പും 20 പറ ഇടിച്ചെടുത്ത എണ്ണയും കൊടുത്തു. ഇങ്ങനെ ശലോമോൻ ഹീരാമിന് ആണ്ടുതോറും കൊടുക്കും. യഹോവ ശലോമോനോട് അരളി ചെയ്തതുപോലെ അവന് ജ്ഞാനം നൽകി. ഹീരാമും ശലോമോനും തമ്മിൽ സമാധാനമായിരുന്നു. അവർ ഇരുവരും തമ്മിൽ ഉടമ്പടിയും ചെയ്തു. ശലോമോന്റെ രാജാവ് ഇസ്രായേലിൽ നിന്നൊക്കെയും ഊഴിയവേലക്കാരെ വരിയിട്ടെടുത്തു. ഊഴിയവേലക്കാർ 30,000 പേരായിരുന്നു. അവൻ അവരെ മാസം തോറും 10,000 പേർ വീതം മാറി മാറി ലെബാനോനിലേക്ക് അയച്ചു. അവർ ഒരു മാസം ലെബാനോനിലും 2 മാസം വീട്ടിലുമായിരുന്നു. അധോനീയം മുഴിയ വേലക്കാർക്ക് മേധാവിയായിരുന്നു. വേല ചെയ്യുന്ന ജനത്തെ ഭരിച്ച് വേല നടത്തുന്ന 3,300 പ്രധാന കാര്യക്കാരന്മാരൊഴികെ ശലോമൻ 70,000 ചുമട്ടുകാരും മലയിൽ 80,000 കല്ലുവെട്ടുകാരും ഉണ്ടായിരുന്നു. ആലയത്തിന് ചെത്തിയ കല്ലുകൊണ്ട് അടിസ്ഥാനമിടുവാൻ അവർ രാജകൽപ്പന പ്രകാരം വിശേഷപ്പെട്ട വലിയ കല്ലുവെട്ടി ശലോമന്റെ ശില്പികളും ഹീരാമിന്റെ ശില്പികളും ഗബാലിയരും ആലയപ്പണിക്കായി മരവും കല്ലും ചെത്തി ഒരു കീബാറയ്ക്കും മോർ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടുകൂടെ ആയിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന് പേർ. അവൻ സാക്ഷ്യത്തിനായി താൻ മുഖാന്തരം എല്ലാവരും വിശ്വസിക്കേണ്ടതിന് വെളിച്ചത്തെ കുറിച്ച് സാക്ഷ്യം പറവാൻ തന്നെ വന്നു. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവനത്രേ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തര ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നും ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ അവനെ കുറിച്ച് സാക്ഷീകരിച്ചു, എന്റെ പിന്നാലെ വരുന്നവൻ എനിക്ക് മുൻപനായി തീർന്നു. അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞവൻ തന്നെ എന്ന് വിളിച്ചപേക്ഷിച്ചു. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. നീ ആറെന്ന് യോഹന്നാനോട് ചോദിക്കേണ്ടതിനെ യഹൂദന്മാർ എരുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചപ്പോൾ അവന്റെ സാക്ഷ്യം എന്തെന്നാൽ അവൻ മറുക്കാതെ ഏറ്റുപറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല എന്ന് ഏറ്റുപറഞ്ഞു. പിന്നെ എന്ത്, നീ ഏലിയാവോ എന്ന് അവനോട് ചോദിച്ചതിന് അല്ല എന്ന് പറഞ്ഞു. നീ ഒരു പ്രവാചകനോ എന്നതിന് അല്ല എന്ന് അവൻ ഉത്തരം പറഞ്ഞു. അവർ അവനോട്, നീ ആരാകുന്നു? ഞങ്ങളെ അയച്ചവരോട് ഉത്തരം പറയേണ്ടതിന് നീ നിന്നെ കുറിച്ച് തന്നെ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് അവൻ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ കർത്താവിന്റെ വഴി നേരെയാക്കുവാൻ ആക്കുവിൻ എന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിന്റെ ശബ്ദം ഞാനാകുന്നു എന്ന് പറഞ്ഞു. അയക്കപ്പെട്ടവൻ പരിശന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു. എന്നാൽ നീ ക്രിസ്തുവല്ല, ഏലിയാവല്ല, ആ പ്രവാചകനുമല്ല എന്ന് വരികിൽ നീ സ്നാനം കഴിപ്പിക്കുന്നത് എന്തെന്ന് അവർ ചോദിച്ചു. അതിന് യോഹന്നാൻ, ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു, എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ നിങ്ങളുടെ ഇടയിൽ നിൽക്കുന്നുണ്ട്. എന്റെ പിന്നാലെ വരുന്നവൻ തന്നെ, അവന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്നുത്തരം പറഞ്ഞു. അത് യോർദാൻ നക്കരെ യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബെഥാനിയിൽ സംഭവിച്ചു. പിറ്റേന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട്, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുൻപേ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് മുൻപനായി തീർന്നു എന്ന് ഞാൻ പറഞ്ഞവൻ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും അവൻ ഇസ്രായേലിന് വിളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തു നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു. ഞാനോ അവനെ അറിഞ്ഞില്ല, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ എന്നോട്, ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുമോ, അവൻ പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും അവൻ ദൈവപുത്രൻ തന്നെ എന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നു. പിറ്റേന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നുപോകുന്ന യേശുവിനെ നോക്കി ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവരുടെ അവർ പിന്നാലെ വരുന്നത് കണ്ടിട്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവർ റബി എന്ന് വെച്ചാലോ ഗുരോ, നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാണുമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോടുകൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10:00 നേരമായിരുന്നു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച രണ്ടുപേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട് ഞങ്ങൾ മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോൻ ആകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. പിറ്റേനാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവനായിരുന്നു. ഫിലിപ്പോസ് നഥനയേലിനെ കണ്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസഫിന്റെ പുത്രനായ യേശു നസറേത്തുകാരൻ തന്നെ എന്ന് പറഞ്ഞു. നഥനേൻ അവനോട് നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനേൽ തന്റെ അടുക്കൽ വരുന്ന യേശു കണ്ടു. ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല എന്ന് അവനെ കുറിച്ച് പറഞ്ഞു. നഥനേൽ അവനോട് എന്നെ എവിടെ വെച്ച് അറിയും എന്ന് ചോദിച്ചതിന് ഫിലിപ്പോസ് നിന്നെ വിളിച്ചു മുമ്പേ നീ അത്തയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. നഥനേൽ അവനോട് റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട് ഞാൻ നിന്നെ അത്തയുടെ കീഴിൽ കണ്ടുവെന്ന് നിന്നോട് പറയുകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണുമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു. ബാറക്കുമോർ. തൊണ്ണൂറ്റിയെട്ടാം സങ്കീർത്തനം. യഹോവയുടെ ഒരു പാട്ട് പാടുവേൻ, യഹോവയ്ക്കൊരു പാട്ട് പാടുവേൻ. അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ വലങ്കയും അവന്റെ വിശുദ്ധ ഭുജവും അവന് ജയം നേടിയിരിക്കുന്നു. യഹോവ തന്റെ രക്ഷയെ അറിയിച്ചും ജാതികൾ കാണുക തന്റെ നീതിയെ വെളിപ്പെടുത്തിയും ഇരിക്കുന്നു. അവൻ ഇസ്രായേൽ ഗ്രഹത്തിന് തന്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെയും നമ്മുടെ ദൈവത്തിന്റെ രക്ഷ കണ്ടിരിക്കുന്നു. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവീൻ, കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവേൻ. കിന്നരത്തോടെ യഹോവയ്ക്ക് കീർത്തനം ചെയ്യുവീൻ, കിന്നരത്തോടും സംഗീതത്തോടും കൂടെ, കാഹളങ്ങളോടും സൂര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിപ്പീൻ. സമുദ്രവും അതിന്റെ നിറവും ഭൂതലവും അതിൽ വസിക്കുന്നവരും മുഴങ്ങട്ടെ. പ്രവാഹങ്ങൾ കൈകൊട്ടട്ടെ. പർവ്വതങ്ങൾ ഒരുപോലെ യഹോവയുടെ മുൻപാകെ ഉല്ലസിച്ച് ഘോഷിക്കട്ടെ. അവൻ ഭൂമിയെ വിധിപ്പാൻ വരുന്നു. ഭൂലോകത്തെ നീതിയോടും ജാതികളെ നേരോടും കൂടെ വിധിക്കും. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. അവൻ കരുവുകളുടെ മീതെ വസിക്കുന്നു, ഭൂമി കുലുങ്ങട്ടെ. യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്കും മീതെ ഉന്നതനുമാകുന്നു. അവൻ പരിശുദ്ധൻ എന്നിങ്ങനെ അവർ നിന്റെ മഹത്വം ഭയങ്കരമായ നാമത്തെ സ്തുതിക്കട്ടെ. ന്യായതൽപരനായ രാജാവിന്റെ ബലത്തെ നീ നേരോടെ സ്ഥിരമാക്കിയിരിക്കുന്നു. നീ യാക്കോബിൽ നീതിയും ന്യായവും നടത്തിയിരിക്കുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ. അവൻ പരിശുദ്ധനാകുന്നു. അവന്റെ പുരോഹിതന്മാരിൽ മോശയും അഹ്റോനും അവന്റെ നാമത്തെ വിളിച്ച് അപേക്ഷിക്കുന്നവരിൽ ശമുവേലും ഇവർ യഹോവയോട് അപേക്ഷിച്ചു. അവൻ അവർക്ക് ഉത്തരമരുളി. മേഘസമ്പത്തിൽ നിന്ന് അവൻ അവരോട് സംസാരിച്ചു. അവർ അവന്റെ സാക്ഷ്യങ്ങളും അവൻ കൊടുത്ത ചട്ടവും പ്രമാണിച്ചു. ഞങ്ങളുടെ ദൈവമായ യഹോവയെ നീ അവർക്ക് ഉത്തരമരുളി. നീ അവർക്ക് ക്ഷമ കാണിക്കുന്ന ദൈവവും അവരുടെ പ്രവർത്തികൾക്ക് പ്രതികാരകനുമായിരുന്നു. നമ്മുടെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ വിശുദ്ധ പർവ്വത്തിൽ നമസ്കരിപ്പീൻ. നമ്മുടെ ദൈവമായ യഹോവ പരിശുദ്ധനല്ലോ, ദൈവമേ യേശുവിനിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോർ. നൂറാം സങ്കീർത്തനം. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുകയും സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരികയും
യഹോവ തന്നെ ദൈവമെന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി നാം അവനുള്ളവരായിരുന്നു. അവന്റെ ജനവും അവൻ മേയിക്കുന്ന ആടുകളും തന്നെ. അവന്റെ വാതിലുകൾ സ്വാതന്ത്ര്യത്തോടും അവന്റെ പ്രാകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്, അവന്റെ വിശ്വസ്തതയെ തലമുറ തലമുറയോളം ഇരിക്കുന്നു. ദൈവമേ സ്നേഹ യോഗ്യമാകുന്നു പറയ്ക്കുന്നു.
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും ശുദ്ധമുള്ള റൂഹായിക്കും സ്തുതി. ആദുകളേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ സ്ത്രീയേക ദൈവത്തിന്റെ ധന്യ തിരുനാമം അഭിഷേകിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാചലത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നമ്മൾ കൂടാറുള്ള ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. വീണ്ടും ഒരു പ്രഭാതം കൂടെ ദൈവം നമ്മളെ കാണുവാൻ അനുഗ്രഹിച്ചു. ആരോഗ്യത്തോടും നല്ല മനസമാധാനത്തോടും കൂടെ വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തണൽ നിസ്തലമായ നമ്മളെ ബന്ധിപ്പിക്കാൻ ദൈവം തന്ന വലിയ കൃപകളെ ഓർത്ത് വാർത്തപ്പെടുത്താം. ദൈവം തന്ന ഓരോ നിമിഷങ്ങളും മൂല്യമായ നിമിഷങ്ങളാണെന്നുള്ള ബോധം അത് ആരാധനയായി പ്രാർത്ഥനയായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു ആഴവായ ബോധ്യം നമ്മളെ ഭരിക്കട്ടെ. ആയിരിക്കുന്ന സ്ഥാനത്ത് ഏറ്റവും ഭക്തിയോടും ദൈവാശ്ര ബോധത്തോടും നമുക്ക് ഈ ശുശ്രൂഷയുടെ ഭാഗമാകാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച വന്യപിതാക്കന്മാരെ വളരെ ആദരവോടെ സ്മരിക്കുന്നു. ഒപ്പം ഇതിനെ സജീവമായി നയിക്കുന്ന അപ്പൊ ഇന്ന് തിരുമേനിയെ ഇന്ന് തിരുമേനിക്ക് ഇന്നെ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല, നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. എങ്കിലും തിരുമേനിയെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ചില സാന്നിധ്യങ്ങളും നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് നമ്മുടെ സന്ധി മാമനച്ചൻ, വി ശി വർഗീസച്ചൻ, ഐസക് വി പ്രകാശച്ചൻ, സക്കറിയ റമ്പാച്ചൻ, തമ്പാനച്ചൻ, സൂര്യൻ ചാര്യമായി ഇതിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ കൂട്ടായ്മ കൂടുതൽ ആഴമായി തമ്പുരാൻ അടുക്കാനുള്ള സാധ്യതയായി ഞങ്ങളെ സ്പർശിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി സുവിശേഷ ഗീതങ്ങളിലെ 187-ാമത്തെ ഗീതം കരുണാക്കടലെ ഞാൻ നോക്കും എന്നുള്ള നമ്മൾ നിരന്തരം പാടുന്ന അനുതാപത്തിന്റെ കീർത്തനം അത് സത്യപുരസ്ഥനം തിരുവിഭാഗെ നമുക്ക് സമർപ്പിക്കാം. 187-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിൽ
32 ബെർസ്രുഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. എന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദുർഗസ്ഥന ഞങ്ങളുടെ പിതാവേ, ജീവദായകമായ നിന്റെ വചനം കേൾക്കുന്നതിനും പഠിക്കുന്നതിനും ഞങ്ങൾ കൂടി വന്നിരിക്കുന്ന ഈ സമയത്ത് ഞങ്ങളിൽ കൃപ പാർക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ വിശ്വസ്ത്രീയന്മാരെ ജ്ഞാനമുള്ളരാക്കി തീർത്ത പ്രകാരം നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് നിന്നെ നിന്റെ ദിവ്യവചനങ്ങളെയും മനസ്സിലാക്കുന്നതിന് ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വിദ്യ കുറഞ്ഞവരും മീൻപിടുത്തക്കാരുമായ സ്ത്രീയന്മാരെ തത്വജ്ഞാനികൾ പോലെ വിസ്മയിക്കത്തക്കോണം വിജ്ഞാനികളും സമർത്ഥന്മാരുമാക്കി തീർത്തതുപോലെ കർത്താവെ ബലഹീനരും പാപികളുമായ യോഗ്യരുമായ ഞങ്ങളെ നിന്റെ ജ്ഞാനത്താൽ നിറച്ച് നിന്റെ തിരുനാമത്തെ വഹിക്കുന്നതിനും പ്രസിദ്ധമാക്കുന്നതിനും സംഗതിയാക്കണമേ. തിരുവചനം മൂലം സത്യ അറിവിനെ പഠിക്കുവാനും തിരുവിഷ്ടത്തിന് യോഗ്യമായ പ്രകാരം ഭയഭക്തിയുള്ളവരായി ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് നാശം വരുത്തുന്ന സകല ദുസ്വഭാവങ്ങളും ഞങ്ങൾ നിന്ന് നീങ്ങിപ്പോകുമാറാക്കണമേ. സാത്താന്റെ കണികളിൽ നിന്ന് ഞങ്ങൾ തെറ്റിയൊഴിഞ്ഞ് നിന്നെ മഹമെന്നറിഞ്ഞ പ്രകാശത്തിൽ കൂടി നടക്കേണ്ടതിന് തിരുവചനത്താൽ ഞങ്ങളുടെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. നിന്റെ കൽപ്പങ്ങളിൽ ആചരിക്കുന്നതിന് ഞങ്ങളുടെ ഹൃദയങ്ങളെയും സൽക്രിയകൾ ചെയ്യുന്നതിന് ഞങ്ങളുടെ കൈകളെയും നീ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും ഈ ലോകത്തിൽ വെച്ച് നിന്നെ വേണ്ടുമെന്നറിഞ്ഞ് സ്നേഹിച്ച് ശുശ്രൂഷിക്കുവാനും വരുവാനിരിക്കുന്ന ലോകത്തിൽ നിന്റെ നിത്യസൗഭാഗ്യങ്ങളിൽ സന്തോഷിക്കുവാനും സംഗതിയാക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശ്രമായിരിക്കും സ്ത്രീ സ്തോത്രവും നാളെ മോശപ്പെടുത്തുമാറാകണമേ.
സ്ത്രീയുടെ ദൈവത്തിന്റെ അന്യദിനാമാക്കിയിരിക്കപ്പെടുമാറാകട്ടെ. നന്ദി വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ സ്നേഹിതരെ, ദൈവസന്നിധിയിലായിരിക്കാൻ വീണ്ടും തമ്പുരാൻ നമ്മളെ കൃപാപൂർവ്വം കടാക്ഷിച്ചു. ദൈവത്തെ മഹത്വപ്പെടുത്താം. ആയിരിക്കുന്ന സ്ഥാനത്തെ ഭക്തിയോട് ഈ ശുശ്രൂഷ സംബന്ധിക്കുവാൻ എല്ലാ കൃപകളും ദൈവം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിനങ്ങളും തമ്പുരാൻ പ്രയാസങ്ങളുടെയും പ്രതിബന്ധങ്ങളുടെയൊക്കെ മധ്യത്തിലാണെങ്കിലും നമ്മൾ തളർന്നു പോകാതെ, നിരാശയിലേക്ക് വീണു പോകാതെ പ്രത്യാശയോടെ നമ്മളെ നടത്തുന്ന ആ കരുണയോർത്ത് നമുക്ക് സ്തുതിക്കാം. ഈ കൂട്ടായ്മയിൽ നിന്നൊക്കെ നമുക്ക് ലഭിക്കുന്ന അറിവുകളും തിരിച്ചറിവുകളും ഒക്കെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ അത് ഫലവത്തായി രൂപാന്തരപ്പെടുവാൻ ദൈവമേ കൃപ ചൊരിയണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഓഗസ്റ്റ് 1st മുതൽ 15 ദിവസം നീണ്ടു നിൽക്കുന്ന നോമ്പ് നമ്മൾ ആരംഭിക്കുകയാണ്. ജൂണില് നമ്മൾ നോമ്പ് അവസാനിച്ചു. അടുത്ത ഓഗസ്റ്റുള്ള നോമ്പും ദൈവമാതാവിന്റെ മധ്യസ്ഥയിൽ നമ്മൾ ആരംഭിക്കുന്നു. ദൈവമാതാവിന്റെ മധ്യസ്ഥത നമുക്കെപ്പോഴും കാവലായിരിക്കട്ടെ. തീർച്ചയായിട്ടും ഓരോ വിശുദ്ധമാരുടെ നാമധേയത്തിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പുകളൊക്കെ അവരോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും സമർപ്പണത്തിന്റെയും ഏറ്റവും വലിയ അടയാളമായി നമ്മളിത് കാണിക്കുന്നു. തീർച്ചയായിട്ടും ദൈവമാതാവ് അത് അറിയുന്നുണ്ട്. മാതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയൊക്കെ നമുക്ക് ഒരുപാട് അനുഭവങ്ങളായി എന്നും നിലനിൽക്കുന്നു. അനുഭവങ്ങൾക്ക് കൂടുതൽ മാറ്റം നൽകുന്നതാണ് നോമ്പിൽ കൂടിയുള്ള അമ്മയുടെ നോമ്പിൽ കൂടി നമ്മൾ രൂപപ്പെടുത്തുന്ന പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം. അത് ആ അമ്മയോടായിട്ടുള്ള ബന്ധം ദൈവിക ആരാധനയായി അമ്മയോടൊപ്പമുള്ള ദൈവസ്തുതികളായി നമുക്ക് ചേർത്ത് വെക്കാം. എന്നും അനുഗ്രഹത്തിന്റെ കടാക്ഷം സ്വർഗത്തു നിന്ന് ലഭ്യമാകുവാൻ തക്കവണ്ണം ഈ മാതാവിന്റെ ഓർമ്മയും മാതാവിന്റെ നാമധേയത്തിൽ നമ്മൾ ഏറ്റെടുക്കുന്ന നോമ്പുകളും അതിന് കൂടുതൽ സഹായകരമായി രൂപാന്തരപ്പെടുത്തിട്ട് ഇത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് മറ്റ് ആരെയും പ്രസംഗിക്കുവാൻ തക്കവണ്ണം ലഭ്യമാകാഞ്ഞതുകൊണ്ട് ബലഹീനനായി ഞാൻ തന്നെയാണ് തിരുവചന ധ്യാനം നിർവഹിക്കുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലൊന്നും തന്നെ ഇപ്പോഴെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനുതാപത്തിന്റെ ഗീതം ദൈവമുമ്പാകെ വീണ്ടും നമുക്ക് സമർപ്പിക്കാം. മറപ്രേമിന്റെ ബോവൂസയുടെ കർത്താവ് കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണം എന്നുള്ള ഗീതത്തിന്റെ പ്രാരംഭം ഏതാനും ഈരടികൾ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ശുശ്രൂഷ മുന്നോട്ട് നയിക്കപ്പെടും. കർത്താവേ കറയില്ലാത്ത ീകരിക്കപ്പെടുമാറാകട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, വീണ്ടും ഒരിക്കൽ കൂടി ഈ ശുശ്രൂഷയിൽ എപ്പോഴും ഭാഗമാകുന്നുവെങ്കിലും ദൈവവചന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഇടയായതിലുള്ള അവസരത്തെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പല അച്ഛന്മാരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും ആരും അവൈലബിൾ അല്ലാത്തത് കൊണ്ടാണ് ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകാൻ എനിക്കിടയായത്. എനിക്കറിയാം നിരന്തരമായിട്ട് എന്റെ ശബ്ദം ഇങ്ങനെ കേട്ട് ബോറടിച്ചിരിക്കുന്നതാണ് നിങ്ങൾ. മാത്രമല്ല പല കാര്യങ്ങൾ ഇങ്ങനെ എപ്പോഴും പറയാൻ എന്നത് കേൾക്കുമ്പോൾ ഒരു ബോറിംഗ് ഒക്കെ ഉണ്ടെങ്കിലും അത് സഹിക്കുക എന്നുള്ളതല്ലാതെ മറ്റ് ആണെന്നില്ല. നമ്മുടെ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച വായിച്ച വേദഭാഗമാണ്. നമ്മള് ദ പാരബിൾ ഓഫ് ദ സോവർ, വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമ. നമ്മൾ നിരന്തരം, എനിക്ക് തോന്നുന്നു, നമ്മൾ ജനിച്ച അന്ന് മുതൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പ്രസംഗങ്ങളും ചെറുപ്പം മുതലേ നന്നായി വായിച്ചിട്ടുള്ള മനസ്സിലാക്കിയിട്ടുള്ള ഒരു ഭാഗവുമാണ്. എങ്കിലും ഓരോ പ്രാവശ്യവും നമ്മൾ വായിക്കുമ്പോഴും ഈ വാക്യങ്ങൾ നിലപ്പിക്കുന്ന അറിവുകൾ നമുക്ക് പുതുമ ഉണർത്തുന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. മാത്രമല്ല ഈ ആശയങ്ങൾ വീണ്ടും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ റിഫ്രഷ് ചെയ്യാനായിട്ട് സഹായിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയൊരു പരമാർത്ഥമാണ്. കാരണം അത്രയ്ക്ക് ഈ ലോക ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ആഴമായ വാസ്തവത്തിൽ ഈ ഉപമ ശിഷ്യന്മാരോട് പറയുമ്പോൾ കർത്താവ് പറയുന്നത് തന്നെ അവർക്ക് സ്വർഗരാജ്യത്തിന്റെ മർമ്മം അറിയാനുള്ള ആഴമായ ബോധ്യം അവർക്ക് നൽകി എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടിയാണ് ഈ ഈ ഉപമകർത്താവ് വിശദീകരിക്കുന്നത് തന്നെ. അപ്പൊ അത്രയ്ക്ക് പ്രസക്തിയേറിയ ഒരു കർത്താവിന്റെ ഉപമയായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. എല്ലാവരും ഒരുപക്ഷെ വിവിധ തലങ്ങളിലും മേഖലകളിലും ഈ ആശയത്തെ സ്പഷ്ടമാക്കിയിട്ടുണ്ട്. മനുഷ്യ ജീവിതവുമായി അല്ലെങ്കിൽ മനുഷ്യ ഹൃദയവുമായി ഒരുപാട് ബന്ധപ്പെട്ട ഒരു വേദഭാഗം തന്നെയാണ് ഈ വിത്ത് വിതയ്ക്കുന്നവന്റെ ഉപമ കർത്താവ് ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്നത്. ഞാന് ഈ ജനിച്ചത് കേരളത്തിന്റെ തെക്കൻ മേഖലയിലാണ്. നമുക്ക് കേരളത്തിൽ അറിയാം മധ്യ ദേവിതാംഗൂർ ഭാഗത്താണ് ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകൾ അങ്ങനെയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ പ്രധാന പ്രവർത്തന മേഖല ഈ വടക്കൻ ഭാഗത്തായിരുന്നു, കോഴിക്കോട് വയനാട് കണ്ണൂർ മേഖലകളിൽ. അപ്പൊ ഞാൻ ഈ തെക്കൻ മേഖലയിൽ നിന്ന് വടക്കൻ മേഖലയിലോട്ട് പോയപ്പോൾ എനിക്കുണ്ടായൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഞാൻ ഈ തെക്കൻ മേഖലയിൽ ജീവിക്കുമ്പോൾ കൃഷിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു. എനിക്ക് നമ്മളിങ്ങനെ പറമ്പിൽ കൂടെ ഒക്കെ നടക്കുന്നു എന്നുള്ളതല്ലാതെ തന്നെ അപ്പുറമായിട്ടുള്ള വലിയ പ്രസക്തി ഒന്നുമില്ല. വളരെ പ്രസക്ത മാതാപിതാ വല്യപ്പന്മാരൊക്കെ ഇങ്ങനെ ഇച്ചിരി കപ്പയൊക്കെ നടന്നു എന്നുള്ളതല്ലാതെ അപ്പുറമായിട്ട് വലിയ അറിവുകളൊന്നുമില്ല. സമയത്ത് ഈ വടക്കൻ മേഖലയിൽ ചെന്നപ്പോഴാണ് അവിടുത്തെ മനുഷ്യര് അവരുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും ഒരു ഇടവകയിലൊക്കെ ഞാനിരുന്ന പള്ളിയിൽ കേളകം ഫലശ്ശേരി കേടത്ത് കേളകം നിറഞ്ഞ സ്ഥലം, അവിടെ 300 ഇടവകയുടെ വീടായിരുന്നു. ആദ്യത്തെ പള്ളിയാണ് ആ പള്ളിയിൽ ഏതാണ്ട് ഒരു 95% ശതമാനം ആളുകൾ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ കുറച്ച് പേരൊക്കെ ഉള്ളൂ. ഔട്ട് ഓഫ് കേരളയും അല്ലെങ്കിൽ ഔട്ട് ഓഫ് ഇന്ത്യയൊക്കെ ഒന്നോ രണ്ടോ പേരൊക്കെ പറയാനുള്ളൂ, എല്ലാവരും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ. അപ്പൊ ആ ഒരു കാലഘട്ടം ജീവിച്ചപ്പോൾ ഈ ആളുകളുമായിട്ടൊക്കെ ഇടപഴകുകയും കൃഷിയെ പറ്റിയൊക്കെ എനിക്ക് അല്പമൊക്കെ ഒരു അറിവുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ അമേരിക്കയിലൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് ഇവിടെ കർഷകശ്രീ അവാർഡ് നേടാൻ കഴിവുള്ള പല അച്ചായന്മാരും ഉണ്ടെന്നുള്ളത്. ഇതുപോലെ നാട്ടിൽ കൃഷിയൊന്നും ചെയ്തില്ലെങ്കിലും അമേരിക്ക വന്ന് വലിയ കൃഷിക്കാരായി പേരെടുത്ത എന്റെ മുന്നിൽ ഒന്നും രണ്ട് അച്ചായന്മാർ ഇരിപ്പുണ്ടോ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും വല്ലപ്പോഴും ഒരു പാവക്കയൊക്കെ എനിക്ക് ഇവിടെ തരുന്നുണ്ട്. അപ്പൊ വിവിധ മേഖലകളിൽ ഞാനിത് സംഗീതകൂറിസിലൊക്കെ ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് കൃഷി ഇവിടെ ശരിക്കും ഇവിടെ അവാർഡൊക്കെ വാങ്ങിച്ചവരുണ്ട് കേട്ടോ, വെറുതെ പറയുന്നതല്ല. അപ്പം അങ്ങനെ വലിയൊരു ഗണ്യമായ മാറ്റം വന്നു. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാനും ആ ഒരു അഹങ്കാരത്തോടാണ്, ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി നടത്തിയ കണ്ണൂർ മേഖലയിൽ നിന്ന് വന്ന ആളാണ്, എന്നെ തോപ്പിക്കാൻ ആരുമില്ലെന്നുള്ള മനോഭാവത്തോടൊക്കെ ഞാൻ ഇവിടെ വന്നത്. അപ്പൊ ഞാൻ ആദ്യം വീട് വാങ്ങിച്ചപ്പോഴ് ഒന്നര ടങ്കിള് പറഞ്ഞു എനിക്ക് വീടിന്റെ സൈഡിൽ, ഞാൻ ചുമ്മാ പണിയൊന്നുമില്ല വേറെ ജോലിയൊന്നുമില്ലല്ലോ, എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പണി ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ചെറിയ കുഴിച്ചൊക്കെ അച്ഛൻ ഇവിടെ നിന്ന് കൃഷിയൊക്കെ നടന്നു. അവർ തന്നെ കുറച്ച് പയറും പാവലും കിട്ടേച്ചു പോയി. പിന്നെ ഞാനിങ്ങനെ വെള്ളമൊഴിക്കും വല്ലപ്പോഴും എന്നുള്ളതല്ലാതെ എനിക്ക് ഇതുമായിട്ട് വലിയ ഈ കൊമ്പ് തലയിൽ ഇരിക്കുന്നുള്ളതുള്ള അല്ല, എനിക്ക് വലിയ ഇതായിട്ട് പരിചയമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു അങ്കിൾ എനിക്കൊന്ന് അച്ഛ ഏതായാലും രണ്ട് കപ്പക്കമ്പ് കൊടുത്തു. അച്ഛൻ കൊണ്ട് നാട് കടയിൽ നിന്ന് വാങ്ങിക്കാണ്ട് വല്ലപ്പോഴും കിടക്കൊക്കെ ഒഴുകി തിന്നാന്നൊക്കെ പറഞ്ഞ് കപ്പക്കാണ്ട് കേട്ടു. ഞാൻ ഈ സാധനം കൊണ്ട് നട്ടു വെച്ചു, ഈ നട്ടു വെച്ച് രണ്ടു മൂന്ന് അതിന് കിളിച്ചു വന്നില്ല. ഒരു രണ്ട് വല്ലപ്പോഴും അച്ഛനെ കാണുമ്പോൾ അച്ഛൻ ആദ്യം ചോദിക്കുന്ന ചോദ്യം അച്ഛൻ കപ്പ മുളച്ചോന്നാണ്. ഞാൻ പറഞ്ഞില്ല മുളച്ചില്ല. ഒരു ഒന്ന് രണ്ട് മാസം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞ എന്തോ കുഴപ്പമുണ്ട് അത് മുളക്കണ്ട, ഞങ്ങളുടെയൊക്കെ മുളച്ച് കായാകാറായെന്ന് പറഞ്ഞു. പിന്നാണ് ഞാൻ ഞെട്ടലോട് ആ സത്യം മനസ്സിലാക്കിയത്. എന്താ ഏതാണ്ട് എന്റെ സ്വഭാവം പോലെ ഞാനത് തലതിരിച്ച അവസ്ഥ. അപ്പൊ അതോടെ ഞാൻ എന്നെ സ്വയം വിലയിരുത്തി, ഈ ലോകത്തിൽ ഏറ്റവും പണ്ടനായ ഒരു കൃഷിക്കാരനുണ്ടെങ്കിൽ അത് ഞാനാണ്. എനിക്ക് ഈ വേദഭാഗം വായിച്ചാൽ സന്തോഷം തോന്നി, കാരണം ഒന്നുമില്ല എന്നെക്കാളിലും പണ്ടനായിട്ട് ഒരു ആളെ ഇതാക്കുണ്ടെന്നുള്ളത്. എന്നേക്കാൾ മണ്ടനാണ് ഈ പറയുന്ന വേദഭാഗം. ഞാൻ കപ്പത്താണ്ട് തലതിരിച്ചു വെച്ച് എന്താ തലകുത്തനെയൊക്കെ വെക്കുമായിരിക്കും, പക്ഷെ എനിക്ക് കിട്ടുന്ന വിത്ത് ഞാൻ ഒരിക്കലും മോശമായ തലത്തിൽ നടത്തില്ല. ഈ വേദഭാഗം നിങ്ങൾക്കറിയാം എന്താന്നുള്ളതല്ലേ, വിത്ത് വിതയ്ക്കുന്നതിന്റെ ഉപമ. ഇവിടെ ഒരു തോട്ടക്കാരനെ പറ്റിയാണ് പറയുന്നത്, ഒരു മഹാമണ്ഡനായ തോട്ടക്കാരൻ. അദ്ദേഹത്തിന്റെ ഈ കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം വിത്ത് വിതറിയത് 4 സ്ഥലത്ത്. ആ സ്ഥലത്തിന്റെ പ്രത്യേകത അറിയാം, 1 വഴിയരികില്, 2 പാറയുടെ മുകളില്, 3 എവിടെയായിരുന്നു മുള്ളിനടിയില്, 4 നല്ല നിലത്ത്. നമ്മളാരെങ്കിലും ഈ വിത്ത് വിളയ്ക്കുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ചെയ്യുമോ? ഒരിക്കലും ചെയ്യാല. അത് നമ്മളെന്നുള്ളതല്ല, ലോകത്തിൽ ഒരു മനുഷ്യരും ഒരു മതങ്ങളുടെ ആചാര്യമാരും ഒരു മനുഷ്യരും അത് ചെയ്യുകയല്ല. എവിടെയെങ്കിലും ഒരു വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല, എന്തിനാണ് ഏറ്റവും നല്ല സ്ഥലത്ത് നമ്മൾ വിത്ത് ഇടാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ആ വിത്ത് മുളയ്ക്കുമ്പോൾ അതിന്റെ ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകണം, ആ ഫലത്തിന്റെ ലാഭം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ആരൊക്കെ എന്ത് വിത്ത് ഇറക്കിയാലും തീർച്ചയായിട്ടും അതിന്റെ ഉള്ളിൽ ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായി വിത്ത് പറഞ്ഞു. പക്ഷെ അതിൽ നിന്നാണ് ഈ ലോകത്ത് വേഗ വ്യത്യസ്തനുണ്ടെങ്കിൽ അത് ഈ തോട്ടക്കാരൻ മാത്രം. വാസ്തവത്തിൽ ഈ തോട്ടക്കാരനാരാണെന്നറിയാം, നമുക്ക് തോട്ടക്കാരൻ എന്ന് പറയുന്നത് പിതാവാ ദൈവമാണ്, വിത്ത് എന്ന് പറയുന്നത് പുത്രനാ ദൈവമാണ്. വാസ്തവത്തിൽ വിതറുന്നതും അല്ല ഒരാൾ തന്നെയായിട്ട് നമുക്ക് ഈ തോട്ടക്കാരൻ ക്രിസ്തുവാണ്, അതേസമയം ദൈവമാണ്, വിതർന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഈ കഥ ക്രിസ്തു വിശദീകരിക്കുമ്പോൾ പിതാവായ തോട്ടക്കാരൻ കൃഷിക്കാരൻ വിത്ത് വിതറുന്നു, വിത്ത് ദൈവവചനമാകുന്ന വിത്താണ്. അത് രണ്ട് ഭാവങ്ങളുണ്ട് ആ വിത്തിന്, ഒന്ന് കർത്താവിന്റെ തിരിശരീരമാകുന്ന വിത്തും രണ്ട് തന്റെ വാക്കുകളായിട്ടുള്ള വചനങ്ങൾ അത് വേർഡ് അറിയാലോ, വാക്ക് വചനത്തിന് രണ്ട് ഭാവമുണ്ട്. ഈ രണ്ട് വിത്തുകളാണ് ഇവിടെ മുളപ്പിക്കുന്നത്. വാസ്തവത്തില് ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാന് ഒരു വിത്ത് നടുമ്പോള് തീർച്ചയായിട്ടും എന്റെ ഉള്ളിൽ ആ വിത്ത് നടുമ്പോൾ ഒരു ലാഭം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ വിത്ത് ഇടുന്നത്, അല്ലാതെ ഒരിക്കലുമല്ല. പക്ഷെ എന്തുകൊണ്ടാണ് ഈ തോട്ടക്കാരൻ ഈ വിത്ത് മുളപ്പിക്കുമ്പോൾ എല്ലാ നിലത്തും ലാഭം നോക്കാതെ ഇടാനായിട്ട് കാരണം? എന്താണെന്നറിയാം, വാസ്തവത്തില് ഞാനും നിങ്ങളും വിത്ത് വിതയ്ക്കുന്നത് ലാഭം കിട്ടാനാണെങ്കിൽ ഈ തോട്ടക്കാരൻ വിത്ത് വിതച്ചത് വിത്തിൽ നിന്നുള്ള ആദായം ലഭിക്കാനല്ല, മറിച്ച് ആ മണ്ണിന്റെ മഹത്വം കണ്ടെത്താനാണ്. മനസ്സിലായി? ഈ വിത്ത് വിതയ്ക്കുന്നതോടുകൂടി ഒരു മണ്ണിനെ രൂപാന്തരം വരുത്താനായിട്ടാണ് വാസ്തവത്തിൽ ഈ തോട്ടക്കാരൻ വിത്ത് വിതയ്ക്കുന്നത്. ലോകത്തിലൊറ്റ തോട്ടക്കാരനുണ്ടെങ്കിൽ അത് ക്രിസ്തുവാകുന്ന കൃഷിക്കാരൻ മാത്രമേ ഉള്ളൂ, നിലത്തിന്റെ പരിശുദ്ധിക്ക് വേണ്ടിയിട്ട് വിത്ത് വാകുന്നവൻ. വാസ്തവത്തിൽ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെയല്ലേ? എന്തിനു വേണ്ടിയാണ് വന്നത്? നഷ്ടപ്പെട്ടു പോയ മണ്ണിൽ പോയ മണ്ണിന് പ്രകാശം കൊടുക്കാനായിട്ടല്ലേ? മനുഷ്യനെ മണ്ണുകൊണ്ട് വനച്ചുണ്ടാക്കി പാപത്തിൽ മനുഷ്യ മൂലം ഉൽപ്പത്തി പുസ്തകം പറഞ്ഞു, ഭൂമി മുഴുവൻ മനുഷ്യ മൂലം ശപിക്കപ്പെട്ടു. അങ്ങനെ നിറം മങ്ങിയ മനുഷ്യന് നിറമുണ്ടാക്കാനായി, പ്രകാശം നഷ്ടപ്പെട്ട മനുഷ്യന്റെ മണ്ണിനെ പ്രകാശിപ്പിക്കാനായിട്ട് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. അപ്പോ ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം മണ്ണിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ടാണല്ലോ യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായത്തിൽ അതിനുശേഷമുള്ള 17-17 അധ്യായങ്ങളിലൊക്കെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ ക്രിസ്തു ഏറ്റവും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മൾ ദിനത്തിൽ കേട്ടിട്ടുള്ള, കർത്താവേ നീ എനിക്ക് നൽകിയിരിക്കുന്ന മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു, അവരും ഞാനും നീയും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നാകേണ്ടതിന് നീ അവരെ മഹത്വപ്പെടുത്തണം. അപ്പൊ മണ്ണിന്റെ മഹത്വം ആഗ്രഹിക്കുന്ന ആളാണ് ക്രിസ്തു. അപ്പൊ ക്രിസ്തു വാസ്തവത്തിൽ ഈ വിത്ത് വിതറുമ്പോൾ ഈ ലോകത്തിന്റെ ആദായത്തെക്കാളിലും ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ ആദായം എന്ന് പറയുന്നത് എല്ലാ നിലങ്ങളും അനുഗ്രഹിക്കപ്പെട്ട രൂപാന്തരം പ്രാപിച്ച നിലങ്ങളായിട്ട് മാറ്റപ്പെടണം. ആ ഒരു ബോധ്യത്തോടു കൂടിയാണ് ക്രിസ്തു ഈ മണ്ണിന്റെ മഹത്വത്തിന് വേണ്ടി ക്രിസ്തു വിത്തെറിയുന്നുള്ളതാണ്. നമുക്കറിയാം ഈ ക്രിസ്തു ഈ അല്ലെങ്കിൽ ഈ തോട്ടക്കാരൻ ഈ വിത്ത് മണ്ണിലേക്ക് വിതറുമ്പോൾ വാസ്തവം ഈ 4 നിലങ്ങളും എങ്ങനെ ഈ വിത്തിനെ സ്വീകരിച്ചു എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് ആ നിലത്തിന് കിട്ടുന്ന മഹത്വവും ആ നിലത്തിന് നഷ്ടപ്പെടുത്തുന്ന മഹത്വവും തമ്മിൽ നമുക്ക് വിലയിരുത്തണം അല്ലെ. നമുക്ക് ഓരോന്ന് പറയാം. ഒന്നാമത്തെ പറഞ്ഞത് പറവ ആദ്യത്തിൽ വഴിയരികിൽ ഇട്ട വിത്ത് എന്ന് പറയുന്നത് അല്ലേ, വഴിയരികിൽ ഇട്ട വിത്ത്. എന്താ ഈ വഴിയരികിൽ വീണ വിത്തിന്റെ പ്രത്യേകത? ചവിട്ടിക്കളയെന്നല്ല, പെട്ടെന്ന് പറവകൾ കൊത്തി ചവിട്ടിക്കളയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ തന്നെ പെട്ടെന്ന് ചവിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും ദോഷകരമായ, നമ്മൾ ഒന്നിനെ ചവിട്ടുന്നത് ഏറ്റവും മോശമായ പർവ്വങ്ങളിൽ നമ്മൾ ചവിട്ടത്തുള്ളത് പറയുന്നത് പോലെ തന്നെ. അപ്പം ഈ പറവകള് കൊത്തി അതിനെ കളഞ്ഞു എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും ഈ വഴികരികിൽ വിട്ട അല്ലെങ്കിൽ ഇട്ട വിത്തിനെ ഞാൻ നമുക്ക് ഓർത്തഡോക്സുകാർക്ക് ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറയാൻ അറിയാതെ എന്നറിയാമോ, ഈ പള്ളി വന്നിട്ട് പള്ളിക്ക് പുറത്ത് നിൽക്കുന്ന മനുഷ്യരാണ്. അവരാണ് ആ തരത്തിലുള്ള മനുഷ്യരാണ്. യാതൊരു പ്രത്യേക ലക്ഷ്യമൊന്നുമില്ല, ചുമ്മാ ഒന്ന് വെളിയിൽ നിൽക്കുക, കുറ്റം പറയുക. അത് ഞാൻ ഉണ്ടാക്കാൻ തരാം. കാരണം ഏത് സമയത്ത് പറവുകൾ വന്നാലും കൊത്തിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. കാരണം ഇവരുടെ ഏറ്റവും വലിയ ദോഷം എന്താണെന്നറിയാം, ഈ പള്ളി മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പോകുന്നവരെ അവർ കൊത്തിക്കൊണ്ടു. എനിക്കറിയാവുന്നതല്ല മനുഷ്യരുണ്ട്, അതുകൊണ്ട് എടാ എന്തിനാണോ പോകുന്നത്, ഇച്ചിരി കഴിഞ്ഞ് പോയിരിക്കും പോരെ എന്നിട്ട് പറഞ്ഞ് എന്നാ പിന്നെ 5 മിനിറ്റത്തേക്ക് ഒന്ന് പോകാം, വന്നവരെ ഹായ് പറയാമെന്ന് പോകാം എന്ന് വിചാരിച്ചാൽ നല്ല മനുഷ്യരാ, പള്ളി പ്രാർത്ഥിക്കാൻ വരുന്നവരാ, ഭാര്യയും മക്കളൊക്കെ ഒത്തിച്ച് വരും. ഇവർ വിളിച്ചപ്പോ എങ്ങനെ ഒന്ന് ഹായ് പറയാന്ന് വിചാരിച്ചത് പോകുന്നത്, അത്രേ ഹായ് പറയാനൊരു അവസരം കൊടുത്താൽ മതി. പിന്നെ ഹായ് മാറി വിഷയങ്ങളിലേക്ക് മാറും, പിന്നെ അതോടൊക്കെ പള്ളിപ്പോക്ക് പോകും. പിന്നെ ലോകത്തിന്റെ കുറ്റവും അച്ഛന്റെ കുറ്റവും തിരുമേനയുടെ കുറ്റവും സഭയുടെ കുറ്റവും പിന്നെ പൊളിറ്റിക്സും എന്ത് വേണ്ട സകലമായ ചർച്ചകളും അവസാനം കൈപൊത്തി പിരിച്ചു വരുമ്പോഴാണ് അറിയുന്നത്. അങ്ങനെ ചില മനുഷ്യരാണ്. അസോ ഞാൻ വിചാരിക്കും ഇങ്ങനെയുള്ള ഒരു പള്ളി വരുന്നതിനേക്കാൾ നല്ലത് വരാത്തതാണ്, കാരണം മറ്റുള്ളവരെ കൂടെ തെറ്റിക്കുകയല്ല. ഞാൻ പറഞ്ഞ ഈ പെട്ടെന്ന് പറവുകൾ ഒത്തുന്ന മനുഷ്യര് അത് നമ്മള് എപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ കാണുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. വാസ്തവത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു പാകുന്ന വിത്തുകളൊന്നും അവരിലേക്ക് ഒട്ടും പ്രവേശിക്കുന്നില്ല. ശരിക്കും നമുക്കറിയാം ഇന്ന് ഈ ക്രിസ്തുവിന്റെ വേദവസ്തവത്തെയും ദൈവത്തെയൊക്കെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന മനുഷ്യരെ ഇന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു, ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള മനുഷ്യരെ വളരെ നമ്മുടെ ആളുകൾ അങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ ഈ അടുത്ത ജനറേഷനും ഒക്കെ അവരുടെ വാക്കുകൾ കേട്ട് ഇങ്ങനെയുള്ള ആളുകളുടെ വാക്കുകൾ കേൾക്കാൻ പോകുമ്പോ തന്നെ നമ്മുടെ ഉള്ളിലെ വിത്തുകള് പറവ കൊത്തതുപോലെ കൊത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കണം. ശരിക്കും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, പ്രത്യേകിച്ച് ദൈവത്തിനും വേദവസ്തുവിനെതിരായി പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ പോകുന്നത് തന്നെ നമ്മുടെ ഉള്ളിലെ വചനമാകുന്ന വിത്ത് കുത്തിക്കൊണ്ടു പോകാനുള്ള തുടക്കമാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അത് കേൾക്കുന്നത് തന്നെ പലപ്പോഴും എനിക്ക് തന്നെ അറിയാം, ഞാൻ ഈ ചില പള്ളിയിലൊക്കെ ചില മനുഷ്യരൊക്കെ പ്രത്യേകിച്ച് മുതിർന്ന മനുഷ്യരൊക്കെ ആട്ടോ വളരെ ആർഗ്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോഴും. അപ്പൊ ഒരു ഞാൻ വെല്ലുവിളിയിൽ ഇരിക്കുന്ന അവസരത്തിൽ ഒരു ആന്റി വളരെ വേദനയോട് കണ്ണുനീരോടെ പറഞ്ഞു, അച്ഛാ ഈ മനുഷ്യനും എല്ലാ കാര്യങ്ങളിലും പള്ളി കഥയൊന്നുമല്ല സത്യം പറഞ്ഞതാണ്, പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും വരുന്നൊരു മനുഷ്യനായിരുന്നു, പ്രാർത്ഥിക്കുക ഏത് പള്ളിയിലൊരു പണി എല്ലാ കാര്യങ്ങളിലും, എനിക്കിതിപ്പോ ഈ ഒത്തിരി പലരും കേൾക്കുന്നതുകൊണ്ട് തുറന്ന് പറയാൻ നോക്കുക പലതും എല്ലാം ചെയ്യുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ അയാൾക്ക് പള്ളി പോകുന്ന ഇഷ്ടമല്ല. അപ്പൊ എന്താ കാര്യം ചോദിച്ചപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോൾ ഈ വേദപുസ്തക വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവവിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്ന പല മനുഷ്യർ ഹാസ്യമായിട്ട് ചില കാര്യങ്ങൾ പറയും. വാസ്തവത്തിൽ അവർ പറഞ്ഞ ഹാസ്യം കേൾക്കാനായിട്ട് ഇത് കേട്ട് വന്നതാണ്. ഇപ്പൊ ഹാസ്യം കേട്ട് വന്ന് 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 ഇപ്പൊ ദൈവത്തിനുള്ള വിശ്വാസം പോയി. അതുകൊണ്ട് സംഭവിച്ചതെന്നറിയാം, ആ കുടുംബത്തിന്റെ മുഴുവൻ അടിത്തറ നിറയിക്കൊണ്ടിരിക്കുക, അമ്മയും മക്കളും തമ്മിൽ ബന്ധമില്ല, അപ്പനും അപ്പനും അമ്മയും തമ്മിൽ ബന്ധമില്ല. ആ വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഒരു നെഗറ്റീവ്, ഞാൻ വെറുതെ പറഞ്ഞല്ലോ, ഞാൻ കേട്ടിട്ട് മനസ്സിലായി, നെഗറ്റീവ് എനർജി ആ വീട്ടിൽ. കുടുംബനാഥം പോയപ്പോഴത്തേക്ക് പിള്ളേർക്കും വലിയ താല്പര്യമൊന്നുമില്ല, അപ്പൊ പോയില്ല പെരുന്നാ പോകുന്നത്. അപ്പൊ മൊത്തത്തിലുണ്ടാണെങ്കിൽ ആരും ആരും തമ്മിൽ ബന്ധമില്ലാത്ത വളരെ നല്ലൊരു ഭാവനയായിരുന്നു. പക്ഷെ എവിടെയാണ് തുടക്കം? ഈ ദൈവവചനത്തെയും ദൈവത്തെയും പിന്നെ വിരോധമായിട്ട് കാണാൻ തുടങ്ങിയ ഹൃദയത്തിൽ നിന്ന് ആത്മീക ചിന്തകളുടെ ആത്മീക ചിന്തകളെ എപ്പം അന്തരീക്ഷത്തിലെ പറവുകൾ കൊത്തിയെടുത്തുവോ, അന്തരീക്ഷത്തിലെ പറവുകൾ എന്ന് ഞാൻ പറഞ്ഞത് ഇത്തരം പൈശാചിക പറവുകളാണ്, അവർക്ക് വേറെ പണിയൊന്നുമില്ല. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദൈവിക മനുഷ്യനെ ലോകത്തന്നെ മനുഷ്യനാക്കുന്ന ഒറ്റ ഉദ്ദേശമാണ്. അപ്പൊ അവര് നമ്മളെ ആകർഷിക്കുന്ന വിധത്തിൽ പല രൂപത്തിലും, കാരണം പിശാച് ആകർഷിക്കുന്നത് നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അങ്ങനെ പല ഭാവങ്ങളിലൊക്കെ പറയും. എന്ത് പെട്ടെന്നാണ് ചില മനുഷ്യരൊക്കെ ഉള്ളിൽ ഈ പറവുകൾ കൊത്തി മാറ്റപ്പെട്ടു പോയത്. ഈ രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത് ഈ മുള്ളിനടിയിൽ വീണ അല്ലെങ്കിൽ പാറയുടെ മുകളിൽ വീണ വിത്തിനെ പറ്റി പറയും. വാസ്തവത്തിൽ ഈ പാറയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ വിത്തിനെ സ്വീകരിക്കാൻ. ഈ പാറയുടെ മാർവിടത്തിൽ ഈ വിത്ത് ഉണ്ട്, വളരെ സന്തോഷത്തോടാണ് ഈ പാറ വിത്തിനെ സ്വീകരിച്ചത്. പക്ഷെ ഈ പാറയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതെപ്പോഴും ഇങ്ങനെ പരിപരുത്തേ ഇരിക്കുന്നുള്ളൂ, അതൊരു അനുതാപത്തിന്റെ സ്വഭാവമില്ല. ഈ അനുതാപത്തിന്റെ സ്വഭാവം ഇല്ലാത്ത എന്തുകൊണ്ട് പോയി എന്ത് സംഭവിച്ചു? അതിനിഷ്ടമാണ് വിത്തിനെയൊക്കെ, പക്ഷെ ഈ ഇഷ്ടമാണെങ്കിലും ഈ അനുതാപത്തിന്റെ ഒരു സ്വഭാവം ഹൃദയത്തിലില്ലാത്തത് കൊണ്ട് അവസരം വന്നപ്പോഴൊന്നും ഈ തന്റെ ഉള്ളിലേക്ക് ക്ഷണിക്കപ്പെട്ട വിത്ത് പ്രയോജനീഭവിച്ചില്ല. അതൊക്കെ എങ്ങനെ ഉണങ്ങിക്കരിഞ്ഞു? അങ്ങനെ നമ്മളില്ലേ, നമ്മളൊക്കെ ഈ വിത്തിനെയൊക്കെ സ്വീകരിക്കുന്നത് ഇഷ്ടമാണ്. അത് എവിടെ ചെന്നാലും സ്വീകരിക്കും. അത് ഓർത്തഡോക്സുകാരുടെ വിത്തൊന്നുമല്ല, പാത്രികസുകാരുടെ അതുപോലെ നല്ലതാണ്, കത്തോലിക്കരുടെ പോവും, പെന്തിക്കോസുകാരുടെ പോവും, എവിടൊക്കെ വിത്ത് അവിടെ എല്ലാവരും പോവും. പക്ഷെ ഈ സ്വഭാവം പാറ പോലെ ഈ അനുതാപത്തിന് ഹൃദയം ഇല്ലാത്തത് കൊണ്ട് ഈ ആവശ്യ സമയങ്ങളിൽ ഈ വിത്ത് ഉപകരിക്കത്തില്ല. അങ്ങനെ ചില മനുഷ്യരാണ്. അതാണ് ഈ പാറയിൽ വീണ വിത്തിന്റെ ഒരു പ്രത്യേകത. പിന്നെ മൂന്നാമത് നമ്മളാണ് മുള്ളിനടിയിൽ വീണ വിത്തിന്റെ പ്രത്യേകത. എന്താ മുള്ളിനടിയിൽ വീണ പ്രത്യേകത എന്ന് പറയുന്നത്? ഈ പറയുന്ന പോലെ ഇഷ്ടമാണ് വിത്ത്, ഇഷ്ടമാണ്, അത് മുളയ്ക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ സംശയമൊന്നുമില്ല. പക്ഷെ ഈ ലോകത്തിന്റെ താല്പര്യത വിട്ടുപോകാൻ വലിയ പാട. എനിക്കൊന്ന് നമ്മളെ ഈ കാറ്റഗറി പെടുന്നതാണോ എന്നൊരു സംശയം എനിക്കുണ്ട് അല്ലേ. നമ്മളെ ഈ കാറ്റഗറി പെടുന്നവരാണ്. വിത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അല്ല ആടപ്പുറത്തോടെ നമ്മൾ വിത്തിന് ചെയ്യും, പത്ത് വെള്ളമണി കാണിക്കുകയും ചെയ്യും, അത് പറയുകയും ചെയ്യും. പക്ഷെ ഈ ലോകത്തിന്റെ താല്പര്യം വരുമ്പോഴത്തേക്ക് വിത്ത് വേണോ ലോകം വേണോ എന്ന് ചോദിക്കുമ്പോ പലപ്പോഴും പിന്നെ ലോകത്തിന്റെ താല്പര്യമാണ് വിജയിക്കുന്നത് നമ്മുടെ ഉള്ളില്. ചുമ്മാ ഈ ഒരു ഷോ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ സ്പിരിച്വാലിറ്റിയെ വളരെ ദോഷമായിട്ട് ബാധിക്കുന്ന ഒരു നമ്മളെ പോലുള്ള ആളുകളായിരിക്കും ഒന്ന് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് ഈ ലോക ഇമ്പങ്ങളില്ല. ഒത്തിരി പേരെ താർത്തുന്നുണ്ട് ലോക ഇമ്പം എന്ന് പറയുന്നത്. ഈ സുഖലോലഭങ്ങൾ മാത്രമൊന്നുമില്ല, ഈ മദ്യപാനവും ചില എനിക്ക് നമുക്ക് എത്ര ഉദാഹരണങ്ങളാണ് മുമ്പില് കണ്ണിന് മുമ്പിൽ തന്നെ കാണും. ഈ ചില ലോകത്തിന്റെ പ്രഷറിന് മുമ്പ് ശരിക്കും ഈ എന്റെ ഉള്ളിൽ വിത്ത് ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വീണു പോകത്തില്ലെന്നുള്ളൊരു മുൻവിധിയോടൊക്കെയാണ് നമ്മൾ പലപ്പോഴും ഇതിനകത്ത് ഇടപെടുന്നതൊക്കെ. പക്ഷേ ഈ നമ്മളൊക്കെ ഒരു ചില മുള്ളുകളിൽ പെട്ടുകഴിഞ്ഞാല് ഊരിപ്പോരാ വലിയ പാടാണ്, വലിയ പാടാണ്. ചില മുള്ളുകളിലൊക്കെ പെട്ടുകഴിഞ്ഞാൽ കാരണം അതിനൊക്കെ ഒരുപാട് പടർപ്പുകളുണ്ട്. ഈ നേരിട്ട് കൊത്തുന്ന മുള്ളുകളൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ഊരിപ്പോരാ, പക്ഷെ മുൾപടർപ്പുകളിൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗതി കെട്ടുമെന്ന് വിചാരിച്ചു. അങ്ങനെ ജീവിതമാകുന്ന ചില മുൾപടർപ്പുകളിലൊക്കെ പെട്ടുപോയിട്ട് ഊരി വരാനായിട്ട് പ്രയാസമുള്ള ഒത്തിരി മനുഷ്യരാണ്. അത് നമ്മുടെ കണ്ണിന്റെ മുമ്പിലും വ്യക്തി ജീവിതത്തിലൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പിതാക്കന്മാരൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു നോമ്പോ ഇത് കേട്ടാലും ഒരു എന്റെ ദൈവമേ ഒന്ന് കഴിഞ്ഞുകൊണ്ട് അടുത്ത് തോന്നുന്നു. വസത്തിൽ എന്തിനാണെന്നറിയാം ഈ പിതാക്കന്മാർ ഇത് ക്രമീകരിച്ചത്? അവർ അവരുടെ ജീവിതത്തിന് വേണ്ടി ക്രമീകരിച്ചതാണ്. അവരുടെ ജീവിതത്തിന് വേണ്ടി ക്രമീകരിച്ച് നമുക്ക് പകർന്നു തന്നത് അവർക്ക് അവരുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ള അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം നോമ്പുകളും ഉപവാസങ്ങളും ഉണ്ടേലേ ഉള്ളൂ ഈ ലോകത്തിന്റെ പടർപ്പാകുന്ന മുള്ളുകളിൽ നിന്ന് പെടും സംശയമൊന്നും ഇല്ല. അതിപ്പോ എത്ര വലിയവരാരും കിട്ടും. അതങ്ങനെയാണ്, ലോകത്തിൽ മുൾപ്പടപ്പുണ്ട്. അതിൻ്റെ അകത്ത് നിന്ന് പെട്ടുപോകാതിരിക്കാൻ ദൈവത്തിന് ക്രിസ്തുവിന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ മനുഷ്യരും ഈ മുള്ളുകൾ കൊള്ളാത്തവരൊന്നും ലോകത്തിൽ ആരുമില്ല. പക്ഷെ നമ്മളൊക്കെ ഈ മുള്ളുകളിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നത് ഈ ദൈവവചനവും നോമ്പുകളും പ്രാർത്ഥനയും ആരാധനാ ജീവിതവും ഒക്കെ ഉള്ളു. ഇത് പോയോ നമ്മളെ പിന്നെ സംരക്ഷിക്കാൻ മറ്റൊന്നുമില്ല. അവസാനം ഇതിനകത്ത് പെട്ടുപോകും. നമ്മുടെ ആത്മാവിനെ ഒന്നും രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയാത്ത തലങ്ങളിലേക്ക് നമ്മൾ വീണു പോകുന്നുള്ളതിൻ്റെ അകത്ത് യാതൊരു സംശയമില്ല. അതുകൊണ്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കേണ്ട ഒരു വലിയ പ്രാർത്ഥനയാണ് ഈ ലോകത്തിന്റെ ഇമ്പങ്ങളിൽ പെട്ടുപോകാതിരിക്കാനായിട്ട് നമ്മൾ ഈ ജീവിക്കുക എന്നുള്ളത്. നാലാമത്തെ ഇടമെന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നല്ല നിലമുള്ള നല്ല നിലത്തിന്റെ പ്രത്യേകത അത് 30, 60, 100 മേനി കായ്ക്കാൻ ഫലമുള്ള ഒരു ഇടമായിട്ട് അത് മാറി എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ വിത്തിനെ തനിക്ക് ലഭിച്ച വിത്തിനെ ഇത്രയും ഫലമാക്കി തീർക്കാനായിട്ട് ഈ നല്ല നിലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയാം. ഓരോ നിലങ്ങളും നല്ലതായി തീരുന്നതിന് മുമ്പിൽ ആ നിലം അനുഭവിക്കുന്ന ചില ദുരിതപൂർവമായ അവസ്ഥയുണ്ട്. ഒന്നും നല്ല നില ഓരോ നിലങ്ങളും നല്ലതാകുന്നത് വെറുതെ ഓരോ ഫലങ്ങളും കായ്ക്കുന്നതിന് പിന്നിൽ ആ നിലം അനുഭവിക്കേണ്ടി വരുന്ന കഷ്ടതകൾ ചെറുതൊന്നുമല്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ഈ വയലിലൊക്കെ വിത്ത് വിതച്ചിട്ട് കണ്ടിട്ടുള്ളവരാ നമ്മൾ. ഈ വിത്തിടുന്നതിന് മുമ്പ് ഈ മണ്ണില് എന്താ പറയുന്നത് ക്രൂരമായ വേദനയുള്ള മൂർച്ചയുള്ള ആയുധങ്ങൾ ഉഴുതു മറിക്കപ്പെടുകയല്ലേ. അപ്പൊ ഈ മണ്ണിനേക്കുന്ന നൊമ്പരം ഭയങ്കരമാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉഴുതു മറിക്കുന്നത്? ഈ കൃഷിക്കാരനറിയാം, ഈ ഉഴുതു മറിക്കലുണ്ടെങ്കിലേ ഈ വിത്ത് ആ മണ്ണിൽ പാകമാകത്തുള്ളൂ. അങ്ങനെ ശരിക്കും ഉഴുതു മറിച്ച് അതിന് നൊമ്പരമേറ്റ് അതിന് പ്രഹരമേക്കുമ്പോഴാണ് ആ പ്രഹരത്തിൽ നിന്നാണ് നല്ല ഫലങ്ങൾ കായുക. എല്ലാ നന്മയുടെയും പിന്നിൽ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ചില പ്രഹരങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ എനിക്ക് ചില മനുഷ്യരുടെ ജീവിതം കൂടാ ഞാൻ പറയാനുള്ളത്. നമ്മൾ ഈ ലോകത്തിലൊക്കെ ജീവിക്കുമ്പോൾ ഒത്തിരി ദുരിതങ്ങളും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിക്കുന്ന ഒരുപാട് മനുഷ്യരെ എനിക്കറിയാം. നല്ല മനുഷ്യരൊക്കെ. ചിലർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ മനുഷ്യരുടെ ജീവിതത്തിൽ ഈ വേദനകളൊക്കെ വരുന്നതെന്ന്. തീർച്ചയായിട്ടും ഈ വേദനകളൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൂടുതൽ പരിശുദ്ധിയുള്ളവരാക്കുന്ന വലിയൊരു സാധ്യതയിലേക്ക്. കാരണം നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാകണമെങ്കിൽ അതിന് പിന്നെ ഒരുപാട് പ്രയത്നങ്ങളുണ്ട്. ആ പ്രയത്നങ്ങൾ കൂടി മാത്രമേ ഒരുപക്ഷെ ക്രിസ്തു ഇന്ന് ലോകത്തിലെ ഏറ്റവും ഫലം കായ്ക്കുന്ന വൃക്ഷമായിട്ട് നമ്മൾ ആദരിക്കപ്പെട്ടത് എന്തുകൊണ്ടതറിയോ? ക്രിസ്തു പുനരുത്ഥാനം ചെയ്തുകൊണ്ടല്ല. ക്രിസ്തു പുനരുത്ഥാനം ചെയ്തതാണ് തന്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു സിറ്റ്, സംശയമൊന്നുമില്ല. പക്ഷേ ക്രിസ്തു ഏറ്റവും വലിയ ഫലമായി തീർന്നത് താൻ കാൽവറിയിലേറ്റ താൻ ലോകത്തിന് വേണ്ടി അർപ്പിച്ച രക്തമുള്ളതാണ്. ശരി, അതാ ക്രിസ്തു ഏറ്റവും വലിയ ദൈവത്തെയാണ്. ശരിക്കും ദ യുണീക്നെസ് പറയുന്നത് പുനരുത്താണ്, സംശയമൊന്നുമില്ല. അത് വലിയൊരു തുടക്കമാണ് പുനരുത്താണ്, അല്ലെങ്കിൽ സാധ്യതയാണ്. പക്ഷേ അതിലേക്കൊക്കെ നയിച്ചത് അല്ലെ, ഈ ലോകം മുഴുവൻ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ കാരണം ക്രിസ്തു കാൽവറിയിൽ ലോകത്തിന് വേണ്ടി എനിക്ക് വേണ്ടി അല്ലെ. നമ്മളൊരാളെ സ്നേഹിക്കുന്നത് എപ്പോഴാണ്? നമ്മുടെ സന്തോഷങ്ങളിൽ നമ്മളെ സഹായിക്കുന്നവരെയാണോ, നമ്മുടെ കഷ്ടതകളിൽ നമ്മളെ സഹായിക്കുന്നവരെയാണോ? തീർച്ചയായിട്ടും നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളോട് കൂടെ ഇരിക്കുന്നവരെയാ നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തില്ല. അവരെ മാത്രമേ നമുക്ക് ചേർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇവിടെ വെളിയിൽ ഇങ്ങനെ പുല്ലുവെട്ടുന്നവരെ ശബ്ദം കേൾക്കുന്നുണ്ട്. നമ്മുടെ കഷ്ടങ്ങളിൽ നമ്മളോട് കൂടെ ഇരിക്കുന്നവർ മാത്രമേ ഉള്ളൂ. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ നിങ്ങൾ ഇനി നിങ്ങൾ എന്റെ ശിഷ്യന്മാരല്ല, നിങ്ങളെന്റെ സ്നേഹിതന്മാരാണ്. കാരണം നിങ്ങൾ മാത്രമാണ് എന്റെ കഷ്ടങ്ങളിൽ നിങ്ങളെ കൂടെ ഇരുന്നത്. എന്തുകൊണ്ടാണ് പത്രോസിനെ തന്നെ വർത്തമാസ്ലീഗായ ക്രിസ്തു തന്റെ മുറിവുകളെ തൊടാനായിട്ട് ക്ഷണിച്ചത്? കാരണം ക്രിസ്തുവിന്റെ മുറിവുകളെ തൊടാൻ ആധികാരികതയോട് തൊടാൻ അവകാശമുള്ളത് ഈ തോമാസ്ലീഗ ഉൾപ്പെടെയുള്ള ശിഷ്യന്മാർ മാത്രമേ ഉള്ളൂ. അത്രമാത്രം ക്രിസ്തുവിന്റെ മുറിവുകളെ തൊട്ടവര് മറ്റാരുമില്ല. അവർ കൂടെ നടന്ന ആ മുറിവുകളെ തൊട്ടവര് കാര്യം കുരിശു മരിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിപ്പോയെങ്കിലും ക്രിസ്തുവിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തു. ഇത് കഴിഞ്ഞിട്ടും അവർ ഈ മുറിവുകൾ ഏറ്റെടുക്കുന്ന ക്രിസ്തു നൃത്തം ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു 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 സ്പർശനമാണ്. അപ്പൊ എല്ലാ ഫലം കായ്ക്കുന്നതിന്റെ പിന്നിൽ ഒരു ഉഴുതുമറിയലിന്റെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അപ്പൊ ഒരു മണ്ണ് മൂല്യമുള്ളതായി തീരുന്നത് അല്ലെങ്കിൽ ഒരു മണ്ണ് ഏറ്റവും മൂല്യമാകുന്നത് അത് ഫലം കായ്ക്കുമ്പോഴാണ് അല്ലെ. അല്ലാത്ത മണ്ണുകൾക്കും നമ്മൾ കടയിൽ പോയി നമ്മളൊരു കൃഷി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ നടുമ്പോൾ ആദ്യം ചെയ്യുന്ന എന്താണ്? പൈസ കൊടുത്ത് മണ്ണ് വാങ്ങിക്കുക. നമ്മൾ എന്താ മറ്റേ മണ്ണിൽ വേണം നടാത്തത്? വളരത്തില്ല, നമുക്കറിയാം. അപ്പം മറ്റേ മണ്ണ് കടയിൽ കൊടുത്ത് മണ്ണ് മൂല്യമുള്ള മണ്ണ് വാങ്ങിക്കുന്നത് അതിലേ വിത്ത് വളരത്തുള്ളതുകൊണ്ട് കൊണ്ടാണ്. അപ്പം ആ മണ്ണിന് മൂല്യമാകുന്നത് അത് ഫലമേകുന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ മണ്ണൊക്കെ നമ്മുടെ ശരീരമാകുന്ന മണ്ണ് മൂല്യമാകുന്നത് നമ്മൾ ഫലമുള്ളത് പോലെയാണ് കേട്ടോ. അല്ലാത്തെങ്കിൽ ഈ മണ്ണിന് വല്ല വിലയുണ്ടോ? അത് ചുമ്മാ ഈ ഭൂമിയിലേക്ക് അലിഞ്ഞ് ചേർത്തേ ഉള്ളൂ. നമ്മുടെ ശരീരമാകുന്ന മണ്ണ് ചുമ്മാ ഇങ്ങനെ മണ്ണിൽ ലയിപ്പിച്ച് കളയാനല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അത് പടഞ്ഞിടുന്നേറ്റ് അത് മൂല്യമുള്ളതായിട്ട് രൂപാന്തരപ്പെടുത്താനാണ്. അപ്പം നമ്മുടെ ഈ ശരീരമാകുന്ന മണ്ണിന്, നമ്മുടെ മണ്ണിന്റെ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് ഇതിൽ ക്രിസ്തുവിന്റെ ശരീരങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മൾ ശവക്കളുടെ രൂപം വെക്കുന്നത്. അതിന് 50 വർഷം കഴിഞ്ഞ അപ്പത്തന്നെ തലക്കടയിൽ എന്തോ ഇരിപ്പുണ്ട്, കൊഴിഞ്ഞ 2 പല്ല് ഉണങ്ങി 2 അസ്ഥിയുണ്ട് ഇല്ലേ. പക്ഷെ അതിനവിടെ കണ്ട് രൂപം വെക്കുന്നത് ആ മണ്ണ് ക്രിസ്തുവിന്റെ തിരിശരീരം ആയിട്ട് സംയോജിപ്പിച്ചതായതുകൊണ്ടാണ്, അല്ലെങ്കിൽ പിന്നെ അതിന് വില വരുന്നത്. അപ്പൊ നമ്മൾ ആ ക്രിസ്തുവിന്റെ ശരീരവുമായിട്ട് രക്തവുമായിട്ട് സംയോജിപ്പിച്ച മണ്ണായത്. അപ്പൊ തീർച്ചയായിട്ടും അതിന് മൂല്യമുണ്ട്. ആ മൂല്യത്തിന്റെ പൂർണ്ണത വെളിപ്പെടുന്നത് നമ്മൾ ഈ ലോകത്തിൽ നല്ല ഫലം കായ്ക്കുമ്പോഴാണ്. നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ കേരള മണ്ണ് മുഴുവൻ ഏറ്റവും ആദരിച്ചൊരു മനുഷ്യനുണ്ടായിരുന്നു ഇല്ലേ, ഉമ്മൻചാണ്ടി. ഇപ്പം ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പം ഒറ്റ പദമേ കേൾക്കാറുള്ളൂ ഉമ്മൻചാണ്ടി എന്ന ഒറ്റ മനുഷ്യന്റെ. ഞാനിപ്പോ അദ്ദേഹത്തെ ഓർത്തമാരുടെ മനസ്സിൽ വരുന്ന പാട്ട് ഇതാണ്, ആരുമുയർത്തപ്പെട്ടില്ല ഇതുപോലെ അതിനാ സ്പഷ്ടം അറിയാമേ പോലെ ആരും താഴ്ത്തപ്പെട്ടില്ലെന്ന് പറഞ്ഞതുപോലെ അല്ലേ. വാസ്തവത്തില് ഏറ്റവും കൂടുതൽ നിന്നയേറ്റൊരു മനുഷ്യനാണ് അയാളെ ലോകം മുഴുവൻ കല്ലെറിഞ്ഞ് നിന്ദിക്കുമ്പോഴും നിന്ദിക്കുന്നവർക്കും അറിയാം അയാൾ വന്ദിക്കപ്പെടുന്നവനാണ് അല്ലേ. അയാളുടെ പ്രത്യേകത ഏതായിരുന്നു? ക്രിസ്തുവിന്റെ പ്രത്യേകത അതല്ലായിരുന്നു? ഈ ക്രിസ്തുവിനെ ഈ പഴി മുഴുവൻ ചാരുമ്പോഴും ഈ കല്ലെറിയുമ്പോഴും കല്ലെറിയുന്നവൻ അറിയാം ഇവൻ കല്ലെറിയപ്പെടേണ്ടവനല്ലെന്ന്. പക്ഷെ കല്ലെറിഞ്ഞത് കല്ലെറിഞ്ഞവൻ അവന്റെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ് എനിക്ക് തോന്നുന്നു ഈ ഉമ്മൻചാണ്ടിയുടെ ജീവിതവും കുഞ്ഞുകുഞ്ഞിന്റെ ജീവിതവും അല്ലേ. ഈ കല്ലെറിയുന്ന മനുഷ്യൻ മുഴുവൻ മനുഷ്യർക്കറിയാം ഇയാളൊരു വന്ദ്യനാണ്. പക്ഷെ ഇയാളെ തളർത്താനായിട്ട് ഈ കല്ല് മാത്രമേ എത്തുന്നില്ല. കാരണം അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് ഒരു പടുവൃക്ഷമായി ഇവർക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അയാൾ എത്തിച്ചേരുന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ നിന്ന് കയറിയാമോ എല്ലാവരും കല്ലെറിഞ്ഞത്. പക്ഷെ ഇവിടെ നിന്നൊക്കെ കല്ല് എറിഞ്ഞിട്ടും ആ കല്ല് എറിഞ്ഞവരുടെ കല്ലെറിഞ്ഞവരുടെ മനസ്സിൽ അയാൾ ഉയർത്തെഴുന്നേറ്റുന്നുള്ള വേളപ്പെട്ട് വിശുദ്ധനാക്കണം എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ലോകത്തിൽ ഒരു രാഷ്ട്രീയക്കാരനെ വിശുദ്ധനാക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. വെറുതെ പറയുന്നതല്ല, ആളുകളുടെ മനസ്സിൽ സാധാരണ അല്ല ഈ വിശുദ്ധന്മാരാരാന്ന് പോലും അറിയാത്ത മനുഷ്യർ പോലും പറയാം അയാളെ വിശുദ്ധനാക്കണം. സത്യം പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടിയുമായിട്ട് മരണപ്പെട്ട ഓരോ സംഭവങ്ങളും ഞാനിങ്ങനെ ഓർക്കുന്നത് ഒരു അപ്പനും മകനും അയാളുടെ ഉമ്മൻചാണ്ടിയെ വഹിച്ചുകൊണ്ടിരിക്കുന്ന ആ വണ്ടിയുടെ പുറകെ ഒന്ന് ഒരു നോക്കി കാണാനായിട്ട് ഇങ്ങനെ കരഞ്ഞു ഓടുക ഒരു കൊച്ചു മകൻ ഇങ്ങനെ കണ്ടു കാണാറില്ലേ. എന്നിട്ട് ഇങ്ങനെ അവസാനം ചാണ്ടി ഉമ്മൻ അത് ഡോറ് തുറന്ന് എന്നിട്ട് അലറി വിളിച്ച് ആ ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിക്കുന്നതും ഒരു ചെറിയൊരു കുഞ്ഞിനെ എന്തിക്കൊണ്ട് കൈക്കുഞ്ഞിനെ എന്തിക്കൊണ്ട് ഇനി 2 ദിവസം നിന്നാലും കുഴപ്പമില്ല ഞാൻ കണ്ടിട്ടേ പോകുന്നു. ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ കുറച്ച് കണ്ട് ഭാഗമാണ്, എത്രയോ ഭയം കാണാതിരിക്കുന്നു അല്ലേ. അത്രമാത്രം മനുഷ്യ ഹൃദയങ്ങളിൽ ഇയാൾ വളരാൻ കാരണം ഒന്നേ ഉള്ളൂ, അയാളുടെ ഉള്ളിലെ ലോക നന്മയാണ്. നന്മയുള്ള ഒരു മനുഷ്യൻ എന്നെങ്കിലുമൊക്കെ എത്ര ലോകം കല്ലെറിഞ്ഞാലും ആദരിക്കപ്പെടുന്നുള്ളതിനകത്ത് യാതൊരു സംശയവുമില്ല. ആരൊക്കെ കല്ലെറിഞ്ഞാലും ആരൊക്കെ കുറ്റം വിധിച്ചാലും ലോകം ആദരിക്കപ്പെടേണ്ട ഒരു നിമിഷം. എനിക്ക് ഇത്രയും ഒരു മഹത്വം കിട്ടിയ അടുത്ത നാളത്ത് ഒരു മനുഷ്യരുമില്ല, ഒരു ആത്മീയ മനുഷ്യർ പോലും ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല അല്ലേ. കാരണം അയാളുടെ ഉള്ളിൽ ആ ശരിക്കും 2 കാര്യങ്ങളാണ് അയാളെ ഇത്രമാത്രം വലുതാക്കി തീർത്തത്. ഒന്ന് അയാളുടെ ഉള്ളിലെ ആത്മീയതയാണ്, ക്രിസ്തുവിനോടുള്ള അയാളിൽ ക്രിസ്തു വല്ലാത്ത രീതിയിൽ രൂപാന്തരപ്പെട്ടു എന്നുള്ളതാണ്. നിരന്തരം ഒരു പുതുപ്പള്ളി പള്ളിയുടെ പടിവാതിക്കല് ഒരു സാധാരണയെപ്പോലെ കേരളത്തിന്റെ മഹാ ഒന്നാമത്തെ മനുഷ്യൻ ഒരു അവസാനത്തെ മനുഷ്യൻ ഇരിക്കുന്ന പോലെ നിലത്ത് ചമ്പരക്കൂട്ടിരുന്ന് ആരാധന കാണുന്ന ഒരു മനുഷ്യനെ ദൈവം ഇത് കൂടുതൽ എന്തുയർത്താൻ. വർഗീസ് വർഗീസച്ഛന് ഉപയോഗത്തിൽ പറഞ്ഞതുപോലെ സാധാരണ നമ്മൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യാഭ്യാസത്തിന്റെ തലത്തിലെത്തുമ്പോൾ നമ്മൾ ആദ്യം തട്ടിക്കളയുന്നത് ക്രിസ്തുവിനെയല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു അഭിമാനവും അന്തസ്സുമൊക്കെ ജീവിതം ലോകപരമായിട്ട് ഉണ്ടാകുമ്പോൾ ആദ്യം തള്ളിക്കളയൻ ദൈവത്തെയാണ്. പക്ഷെ ഇയാൾ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തും ഞാനെപ്പോഴും അതുപോലെ ഓർക്കുന്ന ഒരാൾ അലക്സാണ്ടർ ജെ നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ ഒരു ഒരു വലിയ ഒരു വ്യക്തിയുണ്ട്, ഞാൻ മറന്നു വെച്ചത് ഗവർണറായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അതുപോലൊക്കെ തന്നെയാണ്. അദ്ദേഹം ഇന്ദിരാഗാന്ധി പലപ്പോഴും പറയാ എനിക്ക് ഐ വിൽ നെവർ ഗെറ്റ് ദിസ് പേഴ്സൺ ഓൺ ദ സൺഡേ, സൺഡേ ഹി ഷുഡ് ഗോ ടു ദ ചർച്ച്. ഒരിക്കലും ഇന്ദിരാഗാന്ധി ഒരിക്കലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിട്ടില്ല, കാരണം ബുദ്ധിഗാന്ധിക്ക് നിർബന്ധം അറിയാമായിരുന്നു അയാൾ നിരന്തരം ആരാധനയ്ക്ക് പോകുന്ന ആളാണ് സൺഡേ. അങ്ങനെ ഒത്തിരി മനുഷ്യരുണ്ട്, അവരൊക്കെ അവരൊക്കെ ആദരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു അവർ മരണത്തിന് ശേഷവും ആരെങ്കിലും ആദരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആത്മീകതയിൽ വളർന്നു വന്ന് അവർ ലോകത്തിന്റെ നന്മകളായിട്ട് മാറി ഇവർ ഏറ്റവും കൂടുതൽ ശോഭിച്ചിട്ടുള്ളത് വളരെ മനസ്സിലായില്ലേ. അല്ലാതും ആദരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അനശ്വരരായി ആദരിക്കപ്പെട്ട മനുഷ്യരുണ്ടെങ്കിൽ ആ അവരുടെ ഉള്ളിലെ ആത്മീക നന്മകൾ നഷ്ടപ്പെടുത്താതെ ആദരിക്കപ്പെട്ടിട്ടുള്ളവരാണ്. അവരെന്നും അനശ്വരായിട്ട് ജീവിച്ചിട്ടുണ്ട്. കാരണം ഒരേ സമയം ആത്മികതയും അതേസമയം ലോക ജനതയെ സ്നേഹിക്കുന്ന യുണീക്കായിട്ടുള്ള തലങ്ങളിലേക്ക് വന്നവരൊക്കെ എന്നും മനുഷ്യ ഹൃദയങ്ങളിൽ ഒരുപാട് സ്ഥാനം പിടിച്ചിട്ടുണ്ട്. കോട്ടെ, ഞാൻ വാക്കുകൾ ഉപസരിക്കട്ടെ. അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം എന്നും നല്ല തലങ്ങളായിട്ട് രൂപാന്തരപ്പെട്ട് ലോകത്തിൽ ഒത്തിരി നിലങ്ങളുണ്ട്. ഈ ലോകത്തിലെ നിലങ്ങളെല്ലാം നല്ല തലങ്ങളല്ല, നല്ല തലങ്ങളെ കുറ്റം പറയുന്ന നിലങ്ങളാണ്. നമ്മൾ ഒരിക്കലും ലോകം മുഴുവനുള്ള നിലങ്ങളെ നമ്മൾ ആശ്രയിക്കരുത്. നമ്മൾ ആശ്രയിക്കേണ്ടത് ഈ ലോകത്തിന് കുറച്ചൊക്കെ അല്ലെങ്കിൽ ലോകത്തിലെ കുറച്ച് ഭാഗമായിട്ട് മാറി ലിറ്റിൽ പോർഷൻ. നമുക്കറിയാം ഇത് നാല് സ്പേസാണ് ഇന്നത്തെ പറയുന്നത്. ആ നാല് സ്പേസിൽ ഒരു മൂലക്കിരിക്കുന്ന ഒന്നേ ഉള്ളത്. പക്ഷെ ആ ഒന്നിന്റെ മഹത്വം എന്ന് പറയുന്നത് നാലിനെ അതിജീവിക്കുന്നു. അതുകൊണ്ട് ഈ നാലിന്റെ പിന്നാലെ പോകാനല്ല നമ്മുടെ വിളി, പക്ഷെ ഈ ഒന്നിന്റെ പിന്നാലെ. അതുകൊണ്ടാണ് നമ്മൾ ആരാധനാ ഗീതത്തിൽ പിതാക്കന്മാർ പാടുന്ന ഒരു പാട്ട് ഞാൻ പാടി അവസാനിപ്പിച്ചോളാം. നിരന്തരം പാടുന്ന ഒരു പാട്ട് എന്താണെന്നറിയോ? ഞങ്ങളെ നല്ലിലമാക്കടമേ നാഥാദിൻ കൃപയാ തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ വളരണമേ. കേട്ടുണ്ട് പാട്ട്? നമ്മുടെ ആരാധനയിലെ ശിവ നമസ്കാരത്തിൽ ഒരു ഗീതം എല്ലാ ആഴ്ചയിലും പാടുന്നതാ. ഞങ്ങളെ നല്ലിലമാക്കണമേ നാഥാദിൻ കൃപയാ തിരുവചനത്തിൻ വിത്തുകളാത്മാവിൽ വളർത്തിയെടുക്കണമേ. നിരന്തരമായിട്ട് പാടേണ്ട ഒരു പാട്ടാണ് ശ്രോസുകാരൻ. ദൈവമേ, ഞങ്ങളെ നല്ല ദിനങ്ങൾ കാത്തി തരുന്നു. അവസാന നിമിഷം ഈ ഭൂമിയിൽ വേർപെട്ടു പോയാലും ലോകത്തിനൊന്നും കായ്ച്ചു എന്റെ തലമുറകളിലെങ്കിലും ആത്മീക ഫലങ്ങളെ കായ്ക്കാൻ ഉള്ള ഒരു നല്ല വൃക്ഷമായി, നല്ലൊരു ഇടമായി എന്റെ വീട്ടിലെ എന്നെ എന്റെ ഹൃദയത്തെ എന്റെ വീടിനെ രൂപാന്തരപ്പെടുത്തണം എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു ഇടമായിട്ട് നമ്മുടെ ഹൃദയം നമ്മുടെ മക്കളുടെ ഹൃദയത്തിൽ ഒരു നല്ല ഇടയമായിട്ട് നമുക്ക് നമ്മുടെ ആത്മീകതയാണ് മക്കളുടെ ഹൃദയത്തിൽ നല്ലൊരു ഇടയമായിട്ട് നമ്മൾ ആക്കി തീർക്കുന്നത്. അങ്ങനെ നല്ലൊരു ഇടമായിട്ട് അവരുടെ മനസ്സിലുണ്ടെങ്കിലേ അവര് ആരാധനയ്ക്ക് ഒരു നമ്മൾ ഈ ലോകത്ത് വിളപെട്ടാലും നമ്മളെ ഓർത്ത് ഒരു തിരുനാളം നമ്മുടെ ദേവാലയത്തിൽ കത്തിക്കാൻ ഒരു സ്പേസെങ്കിലും നമ്മുടെ തലമുറകളിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ജീവിതം വിജയിച്ചു എന്നാണ് നമ്മൾ. അതായത് നമ്മളെ ഓർത്ത് വർഷത്തിൽ ഒരിക്കലും ഒരു തിരി കത്തിക്കാൻ നമ്മുടെ മക്കൾക്ക് തോന്നിയാൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിജയിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ അർത്ഥം. അതുകൊണ്ട് നല്ല ഫലങ്ങളായി ജീവിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. അന്യവൈദിക സഹോദരങ്ങളെ, വിശ്വാസികളുടെ സമൂഹമേ, ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ പ്രഭാതത്തിൽ നൽകിയ അനുഗ്രഹീതമായ സന്ദേശം നമ്മളെല്ലാം കേട്ടുകഴിഞ്ഞു. കേട്ട് പരിചയമുള്ള ഒരു വേദഭാഗം, ദ പാരബിൾ ഓഫ് ദ സോവർ ആൻഡ് ദ സീഡ്. ഈ പാരബിൾ അല്ലെങ്കിൽ ഈ ഉപമയാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രിസ്തുവിന്റെ തിരുവചന ദീപ്തികളിൽ നിന്ന് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള പാരബിൾ. ധാരാളം പുസ്തകങ്ങളും വ്യാഖ്യാനങ്ങളും ഇന്ന് ലഭ്യമാണ്. അത് ഓൺലൈൻ പുസ്തക രൂപത്തിലുമൊക്കെ നമുക്ക് ലഭ്യമാണ്. ഓരോ വർഷവും ഇത് നമ്മൾ വ്യാഖ്യാനം ചെയ്യുന്നു, പഠിക്കുന്നു, ആഴത്തിൽ അതിന്റെ അംശങ്ങൾ പരിചയപ്പെടുന്നു. അച്ഛൻ പറയാനായിട്ട് ശ്രമിച്ച വിഷയത്തിന്റെ ഒരു അവലോകനം മാത്രം നടത്തി ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. അച്ഛൻ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞൊരു കാര്യം, മണ്ണിന്റെ സ്വഭാവം കണ്ടെത്തുവാനായി വിത്തിൽ നിന്ന് ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ ദൈവം പ്രവചിച്ച അല്ലെങ്കിൽ ദൈവം പറഞ്ഞു വെച്ച ഒരു പ്രവചന പാരബിൾ അല്ലെങ്കിൽ ഉപമയാണ് പാരബിൾ ഓഫ് ദ സോവർ ആൻഡ് ദ സീഡ്. നമ്മൾ ഇന്ന് മണ്ണ് തേടി പോകുന്നതെല്ലാം അതിൽ നിന്ന് കൂടുതൽ ലാഭമുണ്ടാക്കാൻ, ഒപ്പം ക്രിസ്തു പഠിപ്പിച്ച വിത്ത് അതിന്റെ ജീവനുള്ള വിത്തിനെ കുറിച്ചാണെന്ന് അച്ഛൻ പരാമർശിച്ചു. ഇന്ന് മിക്കവാറും എല്ലാ വിത്തുകളും ആർട്ടിഫിഷ്യലായിട്ട് ക്രിയാത്മകമായിട്ട് ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. മുട്ട ചൈനക്കാരൻ ഉണ്ടാക്കിയത് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു. കഴിക്കുന്ന ഭക്ഷണത്തിന്റെ മലയാളിയുടെ പ്രധാന ഭക്ഷണമായ അരി ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് ധാരാളം പ്രാവശ്യം നമ്മൾ കേട്ടുകഴിഞ്ഞു. അത് ജീവനില്ലാത്ത വിത്ത് നമുക്ക് നൽകി നമ്മളെ ഭക്ഷിപ്പിക്കുക. പക്ഷെ ഇത് ജീവനുള്ള ഒരു വിത്തിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് അത് വീണ ഇടത്തിന്റെ പ്രത്യേകത അനുസരിച്ച് അതിൽ നിന്ന് ഫലം നിശ്ചയമായും ഗുണനിലവാരത്തോടെയോ കുറവായിട്ടോ ഉണ്ടാക്കപ്പെടും എന്ന് കൃത്യമായി വേദഭാഗം പഠിപ്പിക്കുകയാണ്. അച്ഛനൊരു പുതിയ ഇന്റർപ്രിട്ടേഷനെ, ന്യൂ ഇന്റർപ്രിട്ടേഷൻ ഇൻ കണക്ഷൻ വിത്ത് ലിറ്റർജിക്കൽ ലൈഫ് ഓഫ് എ ക്രിസ്ത്യൻ, ഒരാരാധനാ ജീവിതവുമായിട്ട് അച്ഛൻ ഇതിനെ നന്നായിട്ട് കോർത്തിണക്കി ധാരാളം ഉദാഹരണങ്ങൾ. ഏറ്റവും അവസാനം അസ്തമിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ കൂടുതൽ പ്രകാശം തെരിഞ്ഞ ഒരു യുഗപുരുഷനെ കുറിച്ചും കൂടെ പരാമർശിച്ചാണ് ഇത് അവസാനിപ്പിച്ചത്. രാഷ്ട്രീയക്കാർ വിശുദ്ധ പദവിയിലേക്ക് എത്തുക എന്നുള്ളത് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആധ്യാത്മിക ജീവിതം നയിക്കുന്നവരെയൊക്കെ വിശുദ്ധരാക്കാൻ സഭയ്ക്ക് അതിനു വേണ്ടുന്ന ചട്ടക്കൂട്ടുകൾ ഉണ്ടെങ്കിൽ ആധ്യാത്മിക തലത്തിൽ നിന്നും രാഷ്ട്രീയ തലത്തിൽ ജീവിച്ചൊരു മനുഷ്യനെ സാധാരണക്കാരൻ പോലും വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തണമെങ്കിൽ അത് വീണതായ നിലം, കൃത്യമായി ജീവനുള്ളൊരു വിത്ത്, ക്രിസ്തുവിന്റെ പ്രകാശം വളർന്നുകൊണ്ടിരുന്ന ഒരു മണ്ണായിട്ട് തീർന്നപ്പോഴാണ് ഭൂമിയുടെ മുമ്പിൽ നമ്മൾ പലപ്പോഴും അറിയാതെ ഒരു സോളിലോക്കി പോലെ പറയും, നന്മയൊക്കെ അവസാനിച്ചു, ഇനി തിന്മയുടെ ലോകമാണ്, കലികാലമാണെന്നൊക്കെ പറയുമെങ്കിൽ നന്മ ഇന്നും ഭൂമിയിൽ കൃത്യമായി ശേഷിക്കുന്നുണ്ട്. അത് നന്മ തേടിപ്പോകുന്നവർക്ക് അത് കൃത്യമായി ലഭിക്കും. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ജീവിച്ചിരുന്ന ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും കൺമുമ്പിൽ കാണത്തക്കവണ്ണം ദൈവം കാണിച്ചു തന്നൊരു മാർഗദർശനമാണ്. അതിലൂടെ നമ്മൾ പഠിക്കേണ്ടുന്നൊരു കാര്യം, ഈ വേദഭാഗം പരിചയപ്പെടുന്നതോടൊപ്പം പഠിക്കുന്നതോടൊപ്പം നമ്മളുടെ ഹൃദയമാകുന്ന മണ്ണ് ഇതിലേതാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് വളരെ എളുപ്പമാണ് തൊട്ടടുത്തിരിക്കുന്നവന്റെ ഹൃദയത്തിന്റെ മണ്ണ് പരിശോധിക്കാൻ നമുക്ക് വലിയ ഇഷ്ടമാണ്. അവന്റെ സ്വഭാവത്തെ കുറിച്ചൊക്കെ പരിശോധിക്കാൻ നമുക്ക് വളരെ ക്ഷേമമായ സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. പക്ഷേ സ്വയം ഇന്നത്തെ ദിവസം പ്രത്യേകിച്ച് രാജശത്തിന് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്, സ്വയം ഒന്ന് വിലയിരുത്തുക, ഈ നാല് കാറ്റഗറിയിൽ ഏത് തരം മണ്ണിൽ വിളയുന്ന വിത്താണ്. നമ്മൾ സ്വയമായിട്ട് നോക്കുമ്പോൾ നിശ്ചയമായിട്ടും ഒറ്റയടിക്ക് പറയും, ഞാൻ ഇതിന്റെ ഏറ്റവും അവസാനം പറഞ്ഞ നല്ല നിലത്ത് വീണ നല്ല വിത്ത് ഏറ്റവും കൂടുതൽ 100 വരെ ഫലം കായ്ക്കുന്ന വിത്താണെന്ന് തോന്നും. പക്ഷെ അത് വേദപുസ്തകവുമായിട്ടൊന്ന് ഒന്ന് കോർത്തിണക്കണം. നമുക്കൊരു മെഷറിംഗ് സ്കെയിൽ വേണം. ഒരു മനുഷ്യന്റെ നീളം അളക്കണമെങ്കിൽ ഒരു മെഷറിംഗ് സ്കെയിൽ വേണം. ഒപ്പം നീളം കുറഞ്ഞതോ നീളം ഉള്ളതോ ആയ ഒരാളിന്റെ മധ്യത്തിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നീളമോ വണ്ണമോ നിറമോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ എളുപ്പം ഒരു സ്കെയിലിനേക്കാളും. അതുകൊണ്ട് ഒരു മെഷറിംഗ് സ്കെയില് വേദപുസ്തകത്തെ ഒരു മെഷറിംഗ് സ്കെയിൽ ആയിട്ട് എടുത്തുകൊണ്ട് സ്വയം വിലയിരുത്തിയാൽ നമ്മൾ ഇതിൽ ഏത് തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ് നമ്മുടെ ഹൃദയമാകുന്ന മണ്ണ് എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. നല്ലൊരാശയമാണ് പ്രിയപ്പെട്ട അച്ഛൻ നൽകിയത്. തിരക്കിനിടയിലും ഇങ്ങനൊരു നല്ല മഹത്തായ ആശയം പങ്കുവച്ച പ്രിയപ്പെട്ട രാജേഷനോട് നമ്മളൊക്കെ കടപ്പെട്ടിരിക്കുകയാണ്. ഇത് കേട്ട് എഴുന്നേറ്റ് പോകുന്നതിനേക്കാൾ അത് പ്രാവർത്തികമാക്കാനും വിലയിരുത്താനും അല്പസമയം സാവകാശം എല്ലാവരും കണ്ടെത്തണമേ എന്ന് വിനീതമായി ബലഹീനനായി ഞാൻ അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. ഈ ചോദ്യം ഞാൻ എന്നോടും ആവശ്യപ്പെടുന്നു. അത് നന്മയ്ക്കായി തീരട്ടെ. കൂടുതൽ നല്ല ശോഭയോടുകൂടി വളരുന്ന വിത്തുകളായി തീരുവാൻ, നമ്മുടെ നിലങ്ങൾ, ഹൃദയമാകുന്ന നിലങ്ങൾ നല്ല മണ്ണായി തീരുവാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് പൂർണ്ണമാക്കട്ടെ.
വളരെ നന്ദി. ഇപ്പോഴ് മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു പട്ടക്കാരന്റെ ഓർമ്മയ്ക്ക് പ്രത്യേകം പേര് തന്നിട്ടുണ്ട്. നമ്മുടെ സാലിക്കൊച്ചമ്മയുടെ പിതാവാണ് അച്ഛനെ. ഒരു നിമിഷം ഓർത്ത് നമുക്ക്
പ്രാർത്ഥിക്കാം.
അതുപോലെ തന്നെ ഒരു സഹോദരിയുടെ അമ്മയുടെ ഓർമ്മയാണ് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്നാവശ്യപ്പെട്ടിട്ട് ജൂളിയാനിയുടെ അമ്മ അന്നമ്മ ജോർജ്. മറ്റാരുടെയെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ അവർ മനസ്സിലോർത്ത് ഒരു നിമിഷം
പ്രാർത്ഥിക്കണം. ജീവാസ്വരമതുണർത്തണമേ കബറി നുദ്യാനത്തിൻ.
മറ്റ് പ്രയർ റിക്വസ്റ്റ് പേരുകൾ വായിക്കാനുള്ളത് ഒരു മോളമ്മ ഓർത്ത് പ്രാർത്ഥിക്കാം. ജോയ് ഓർക്കാം, ആരൻ, ജോൺസൺ, ജോജോ, അതുപോലെ തന്നെ സാറാമ്മ, വർഗീസ്, ദീന, ശോശമ്മ, ഷെറിൻ, സൂസൻ തോമസ്, റേച്ചൽ കറിയ, ഫാദർ ജോർജ് കോശി, ജോൺസി, പീറ്റർ, ആലിസ് ജോസഫ്, സാറാമ്മ, ലോറൻ, ടോബി, സേറ, മോളി, സജി ആൻഡ് റൊഹാൻ, ജോയൽ, ജോയൽ ജോജി മാത്യു, ജിമ്മി, ലളിത, മറ്റ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ പ്രത്യേകിച്ച് പറയാനുള്ള പേര്. ഇപ്പോഴ വി സി വർഗീസ് ഞാൻ പ്രാർത്ഥനയ്ക്ക് നേർത്ത് നൽകുന്നതായിരിക്കും. അച്ഛാ വി സി വർഗീസ് അച്ഛാ
പറയ്ക്കുമോ, ത്രിയേക ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒരിക്കൽ കൂടി പ്രയർ ഫെലോഷിപ്പിലേക്ക് കടന്നു വന്ന എല്ലാവരെയും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. കടന്നു വരാൻ പോകാതെ സാധിക്കാതെ പോയവരെയും ഓർക്കുന്നു കർത്താവ്. കൃത്യമായിട്ട് ഇന്ന് പേരോർത്തിരിക്കുന്ന വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. വാങ്ങിപ്പോയ പട്ടക്കാരെയും വിശ്വാസികളെയും ഓർക്കുന്നു. അവരുടെയൊക്കെ ആത്മാക്കൾ കർത്താവ് തിരുസന്നിധിയിൽ എത്തിയിരിക്കുന്ന കുറിപ്പിക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവ്. അവര് അബ്രഹാമ്യ മടികളിൽ പാർത്തുകൊണ്ട് നിന്നെ നിത്യമായി ആസ്വദിക്കുന്ന കുറിപ്പിക്കായിട്ട് ദൈവത്തെ ആസ്വദിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പേര് പറഞ്ഞവരും അല്ലാത്തവരുമായിരിക്കുന്ന എല്ലാവരെയും ഓർക്കുന്ന കർത്താവ്. ദൈവമേ, നീ ഞങ്ങൾക്ക് ദൈവമായിരിക്കുന്ന ജാതിയും അവന്റെ എനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവുമാകുന്നുവല്ലോ കർത്താവ്. ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും വേദനകളും അവിടുന്ന് അറിഞ്ഞിരിക്കുന്നുവല്ലോ. ദുഃഖത്തിലും പ്രയാസത്തിലും കൂടി കടന്നു പോകുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗത്തിലും ഞെരുക്കത്തിലും ഇരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തന്നെ എല്ലാവരുടെയും ആശ്വാസമായിട്ട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നുവെന്ന് അവിടുന്ന് തന്നെ സങ്കീർത്തനക്കാരൻ മുഖേന പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവ്. ഈ ലോകത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ധാരാളം ഉണ്ടാകാം, പക്ഷെ അതിനെയൊക്കെ അതിജീവിക്കുന്നതിനും എന്നാൽ അവയിൽ കൂടി മുക്തി പ്രാപിക്കുന്നതിനും ദൈവം നമുക്ക് ഏതോ അവസരങ്ങളായിട്ട് തരുന്നതാണ് എന്ന് വിചാരിക്കുന്നു കർത്താവേ. ഈ ഇളയവൻ നിലവിളിച്ച് യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങിയവരെ പിടിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്കിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് പേര് വായിക്കപ്പെട്ടവരും അവരെ ഓർക്കുന്നവരുമായ എല്ലാവർക്കും കുടുംബത്തിനും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെയൊക്കെ സഹായകനും രക്ഷകനും അവിടുന്ന് തന്നെയായിരിക്കുന്നുവല്ലോ കർത്താവേ. അവിടുന്ന് തന്നെ ഞങ്ങളുടെ അടുക്കളയ്ക്ക് ഔഷധങ്ങളുമായി ഇറങ്ങിയ ദൈവമാകുന്നുവല്ലോ. അവിടുത്തെ ആണിപ്പഴുള്ള കാര്യങ്ങൾ തൊട്ട് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എങ്കിലുപരിയായിട്ടുള്ള തിരുമനസ്സെന്തെന്ന് അറിയുവാൻ തക്കവണ്ണമുള്ള ഒരു കൃപ ഞങ്ങളിൽ വളർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോയിരിക്കുന്നവരെ ഓർക്കുന്നു. നടക്കാനിരിക്കുന്ന സംസ്കാര ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായിട്ട് കടന്നുപോയ വാങ്ങിപ്പോയ തങ്കച്ചന്റെ വൈഫ് ലീലാമ്മയെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവേ. അസഹോദരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിഷമത്തിലും പ്രയാസം കൂടി കടന്നു പോർക്കുന്നവർക്ക് വേണ്ടി ഓർക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ കരുണയും ദൈവം ഉണ്ടായിരിക്കണമേ. മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാറ്റിന് യഹോവയെ അവനെ കുടിവയ്ക്കുന്നു. എല്ലാ നന്മയ്ക്കും എല്ലാ കരുണയ്ക്കും അവിടുന്ന് അവിടുത്തെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആണിപ്പോഴുള്ള കാര്യങ്ങൾ തൊട്ട് ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഉടുവിക്കണമേ, രക്ഷിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവേ. മാനവും മഹത്വം അങ്ങേക്ക് തന്നെ. വലിയ രക്ഷകനാഥന അപേക്ഷിക്കുന്ന ഒരുപാട് കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധമായിട്ട് സംബന്ധ ആവാസവും നാം എല്ലാവരോടും കൂടിയും, പ്രത്യേകിച്ച് നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
കന്യമാർന്ന ശുശ്രൂഷയെ സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇത് സംബന്ധിച്ച് എല്ലാവരോടും പ്രത്യേകിച്ച് വന്നി മാമനച്ചൻ, ഡി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ, റമ്പാച്ചൻ, റബ്ബാനച്ചൻ, എല്ലാവരോടും, എല്ലാ വൈദികരോടും പ്രത്യേക പള്ളിയിൽ കൂടിയിരിക്കുന്ന സ്നേഹിതരോട് ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രത്യേകമായിട്ട് സ്നേഹവും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച അമ്മക്കുട്ടിമാമ, അതുപോലെ തന്നെ ഇതിന്റെ അപ്പിസ്റ്റേറ്റ് വെച്ചുള്ള പ്രിയപ്പെട്ട മനോജ്, അല്പമായി അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പ്രത്യേകമായിട്ട് സ്നേഹം അറിയിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്, ഒന്നാം തീയതി മുതൽ നോമ്പ് ആരംഭിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനാപൂർവ്വം നോമ്പ് അനുഷ്ഠിക്കണം എന്ന് സ്നേഹത്തോട് ആഹ്വാനം ചെയ്യുന്നു. ദൈവം ഇവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.